السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം സൂക്ഷിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കുണ്ടാകാൻ പാടില്ല. അത്രമാത്രം മതത്തിൽ നിന്നും ആളുകൾ തെറ്റിപ്പോകുന്ന ഫിത്നയുടെ കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന കാര്യം ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ടി വന്നത്. അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ ക്ലാസ് എടുക്കാമെന്ന് ഏറ്റത്. പിന്നീടാണ് ഈ ഞായറാഴ്ച കൂടി വരണം എന്ന് പറഞ്ഞത്. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അൽ ഫുർഖാൻ ബൈൻ ഔലിയായി റഹ്മാൻ വ ഔലിയായി ഷൈത്താൻ, ഷൈത്താന്റെ ഔലിയാക്കളും അള്ളാന്റെ ഔലിയാക്കളും തമ്മിൽ വേർതിരിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ഒന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ അത് ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു ക്ലാസ്സും രണ്ട് ക്ലാസ്സൊന്നും പോരാ, അതിന് കുറച്ചധികം സമയം വേണം. നമുക്ക് ആ വിഷയം ഒന്ന് പറയാം എന്ന നിലക്കാണ് വിലായത്തും കറാമത്തും എന്ന വിഷയം ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ സമുദായത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് വാക്കുകളാണ് വിലായത്തും കറാമത്തും. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ നിലനിൽക്കുന്ന ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളുടെയൊക്കെ വേരുകൾ അന്വേഷിച്ചു പോയാൽ അതിൽ പലതിനും ഈ രണ്ട് പദങ്ങളുമായി ബന്ധമുള്ളതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് എല്ലാ സമുദായങ്ങളിലും സിദ്ധന്മാരും സിദ്ധികളും സിദ്ധവ്യാപാരവും ഒക്കെയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ചില സിദ്ധന്മാർ ഇസ്ലാമിലുമുണ്ട്, ഇസ്ലാമിൽ സിദ്ധിയുണ്ട്, അവർക്ക് വെളിപാടുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ വിലായത്ത് എന്ന് പറഞ്ഞാൽ വലിയിന്റെ സ്ഥാനം, അതാണ് വിലായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് വലിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ വലിയ ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാട്ടിൽ വിലസുന്ന ഔലിയാക്കന്മാർ അവരാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയുകയുള്ളൂ. നമ്മുടെ സമുദായത്തിൽ ഔലിയ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി തന്നെയാണ് ഔലിയ എന്ന് പറയുന്നത്. ഔലിയ എന്നത് ബഹുവചനാണ്, വലിയുകൾ എന്നാണ് ശരിക്കും അതിന്റെ മലയാളം പേര്. പക്ഷെ ഒരാളെ പറ്റി ഔലിയ എന്ന് പറയും. അത് അങ്ങനെയാണല്ലോ, അവറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനിച്ചിട്ട് പറഞ്ഞ പൂജക ബഹുവചനം എന്ന് പറയുന്നത് പോലെയാ. അപ്പൊ ഈ ഔലിയ എന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ആളുകളെ മനസ്സിൽ വരുന്നൊരു ചിത്രം എന്താ? കുളിക്കാതെ, വസ്ത്രമലക്കാതെ, താടിയും മുടിയൊക്കെ ഇങ്ങനെ ജടകുത്തി, പല്ല് തേക്കാതെ, നഖൊക്കെ നീട്ടി വളർത്തി, ഒരു ഭാണ്ഡം, ഒരു കുപ്പായം, അതിന്റെ മേലെ രണ്ട് കുപ്പായം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പച്ച തലീക്കെട്ടും കെട്ടിട്ട് ഇങ്ങനെ ഒരു സെമി ഭ്രാന്തനായിട്ട് ഇങ്ങനെ പോണ ആള്, ഇതാണ് നമ്മുടെ സമുദായത്തിലെ ഔലിയ എന്ന് പറയുന്നത്. ഓനെ കണ്ടാൽ തന്നെ ഒരു ഔലിയന്റെ കോലുണ്ടല്ലോ എന്നറിയും. ഇന്നലെ കുളിച്ചിട്ടില്ല, വസ്ത്രം അലക്കിയിട്ടില്ല, മുടിയൊന്നും വാർന്നു വെച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൗമിനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരു വലിയ വിഭാഗമായിട്ട്, ഔലിയ റെജിമെന്റായിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനൊന്നില്ല. ഔലിയാഉള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ എന്നാണ് അതിനർത്ഥം. ഞാൻ ഓതി വെച്ച സൂറത്ത് യൂനുസിലെ 62 മുതൽ 64 വരെയുള്ള ആയത്തുകൾ തഫ്സീർ സഅദിയിൽ നിന്ന് ആ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അലഅന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല നിങ്ങൾ അറിയണം, ഇന്ന ഔലിയ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കാനില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ ആരാണത്? അല്ലാഹു ഇദ്ദേഹം പറയണേ, ഷെയ്ഖ് സഅദി പറയാണ്, യുഖബിറു തആല അൻ ഔലിയാഇഹി വഅഹബ്ബാഇഹി, അല്ലാഹു തന്റെ ഔലിയാക്കൾ ആരാണ്, തന്റെ ഇഷ്ടപ്പെട്ടവരാരാണെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. വയദുഖുറു അഅമാലഹും വഔസാഫഹും വസവാബഹും, അവരുടെ പ്രവൃത്തികൾ എന്താണ്, അവരുടെ വിശേഷണങ്ങൾ എന്താണ്, അവരുടെ പ്രതിഫലം എന്താണ് എന്ന് പറയാണ്. ലാ ഖൗഫുൻ അലൈഹിം എന്ന് പറഞ്ഞാൽ ഫീമാ യസ്തഖ്ബിലൂനഹു മിമ്മ അമാമഹു മിനൽ മഖാവിഫി വല്ലഹ്വാൽ. നാളെ മരണത്തിന് ശേഷം ഖബറിലാകട്ടെ പരലോകത്താകട്ടെ, അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പേടിപ്പെടുത്തുന്ന ഒരുപാട് സംഗതികൾ വരാനുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും അവർക്ക് പേടി ഉണ്ടാവില്ല, അവർക്ക് അതിലൊക്കെ നിർഭയത്വമായിരിക്കും. മാത്രമല്ല വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുന്നവരുമല്ല, ദുഃഖിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ ഫി അലാമ അസ്ലഫു, അവർ മുമ്പ് ചെയ്തു പോയതിനെ പറ്റി അവർക്ക് വ്യസനമില്ല. കാരണം ലം യുസ്രിഫു ഇല്ലാ സ്വാലിഹൽ അഅമാൽ, അവർ നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് പേടിക്കാനില്ല, അവരുടെ മേൽ ഭയമില്ല, അവർ വ്യസനിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ അവർക്കാണ് നിർഭയത്വവും സൗഭാഗ്യവും ഉള്ളത്. വൽ ഖൈറുൽ കസീറുൽ ലദീ ലാ യഅലമു ഇല്ലല്ലാഹു തആല, അല്ലാഹു അല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയാത്ത ഒരുപാട് നന്മകൾ ഉള്ളത് അവർക്കാണ്. സുമ്മ ദക്കറ വസ്ഫഹും, ഇനി ആരാണ് അവരെന്ന് വിശദീകരിക്കുകയാണ്. അല്ലദീന ആമനു, അവർ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസമുള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും അവന്റെ കിതാബിലും റുസുലും യൗമുല്ലാഹിറിലും ഖദറിലും അല്ല, അതുപോലെ വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുന്നവരാണ്. വഖാനു യത്തഖൂൻ, വിശ്വസിക്ക മാത്രമല്ല, സദ്ദഖു ഈമാനഹും ബിസ്തിഅമാലി തഖ്വ, വിശ്വാസം അവർ തഖ്വ കൊണ്ട് സത്യപ്പെടുത്തുന്നതുമാണ്. അതെങ്ങനെയാ? അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കഴിയുന്നത്ര പകർത്തി തഖ്വയോടെ ജീവിക്കുന്നവരാണ്. ഫക്കല്ലു മങ്കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയ, അതുകൊണ്ട് തഖ്വയോട് കൂടി ജീവിക്കുന്ന എല്ലാ മുഅ്മിനും അള്ളാഹുവിന്റെ വലിയാണ്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഔലിയാഉല്ലാ എന്ന് പറഞ്ഞാൽ മുഅ്മിനീൻ എന്നതിന്റെ ഒരു പര്യായമാണ്. അപ്പൊ മുസ്ലിമീങ്ങളെ പറ്റി ഖുർആനിൽ മുസ്ലിമീൻ, മുഅ്മിനീൻ, മുത്തഖീൻ, മുഹ്സിനീൻ, ഹിസ്ബുല്ലാ, ഇതൊക്കെ മുസ്ലിങ്ങൾക്കുള്ള പേരുകളാണ്. അതുപോലത്തെ ഒരു പേരാണെന്ത്? ഔലിയാഉല്ലാ, മുസ്ലിം സമുദായത്തെ മൊത്തം ഉൾക്കൊള്ള, യഥാർത്ഥ മുഅ്മിനീങ്ങളെ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഔലിയാല, അള്ളാന്റെ പ്രിയപ്പെട്ടവർ. ആരാണ് അള്ളാന്റെ പ്രിയപ്പെട്ടവർ? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ. അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് വിട്ടുനിൽക്കുക, അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചത് പരമാവധി ചെയ്യുക, അങ്ങനെ തഖ്വയോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? ഔലിയാഉല്ലാ എന്നത്. അല്ലാതെ പ്രത്യേക അടയാളം വച്ച ഒരു ഗ്രൂപ്പായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ശരിയല്ല. വലിയാണോ അവന് കറാമത്ത് ഉണ്ടാവും, കറാമത്തില്ലേ ഓൻ വലിയല്ല എന്നാണ് നമ്മൾ ആളുകളുടെ തീരുമാനം. അതെല്ലാം തെറ്റാണെന്ന് ഔലു സുന്നത്തിന്റെ ഉലമാക്കളുടെ ഉദ്ധരണികളിലൂടെ ഇൻഷാല്ലാ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ ബാക്കി ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അതിന് ശേഖ കൊടുക്കുന്ന അർത്ഥം, അമൽ ബിഷാറത്ത് ഫിദ്ദുനിയ, ദുനിയാവിലുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഫയ്യസനാഉൽ അഹസൻ, മുസ്ലിം മുഅ്മിനീങ്ങൾ അയാളെക്കുറിച്ച് നല്ലത് പറയും. ഓ നല്ല ആളാണ് അയാൾ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയും. വൽ മവദ്ദത്ത് ഫീ ഖുലൂബിൽ മുഅ്മിനീ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ അയാളോട് സ്നേഹം ഉണ്ടാവും. കാരണം ദീന മുറുകെ പിടിച്ച് എന്ത് പ്രയാസം വന്നാലും ദീനിന്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കുന്ന ആളാകുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അവരോട് സ്നേഹം ഉണ്ടാവും. വറുയ സാലിഹ, നല്ല നല്ല സ്വപ്നങ്ങൾ അദ്ദേഹം കാണും. വമാ യറാഹുൽ അബ്ദു മിൻ ലുത്ഫില്ലാഹി ബിഹി വതൈസീരിഹി ലിഅഹ്സനിൽ അഅമാലി വൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾക്കും നല്ല പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ പ്രത്യേക കനിവ് അദ്ദേഹത്തിന്റെ മേലുണ്ടാകും. വസർഫി അൻ മസാവിഇൽ അഖ്ലാഖ്, ചീത്ത സ്വഭാവങ്ങളെ അള്ളാഹു അയാളിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അയാൾക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും നന്മക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. തിന്മയിൽ നിന്ന് അയാളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും കാക്കുകയും ചെയ്യും. അതാണ് ദുനിയാവിലുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. എന്നാൽ ആഖിറത്തിലുള്ളതോ, അമ്മാ ഫിൽ ആഖിറ ഫഅവ്വലു ഹാൽ ബിശാറത്തിന്റെ ഖബ്ലി അർവാഹിം, ആഖിറം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണത്തോടു കൂടിയാണ് ആഖിറം തുടങ്ങുന്നത്. അപ്പൊ അവിടെ വെച്ച് തന്നെ അയാൾക്ക് സന്തോഷ വാർത്ത ഉണ്ടാവും. അതെന്താ? മലക്കുകൾ വന്നിട്ട് പറയുന്ന രംഗം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, തങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന് യഥാർത്ഥ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവർ മരിക്കാൻ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് എന്താ മലക്കുകൾ പറയുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയിൻ, വാബിശറൂബിൽ ജന്നത്തിലെത്തി കുന്തും തുഅദൂൻ. ഇതാണ് ആഖിറത്തിലെ സന്തോഷ വാർത്തയിൽ ഒന്നാമത്തേത്. വഫിൽ ഖബരി മാ യുബശ്ശിറു ബിഹി മിൻ ഇല്ലല്ലാഹി തആല, ഖബറിലാകട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കും. വൻ നഈമിൽ മുഖീം, നിലനിൽക്കുന്ന ഐശ്വര്യത്തെക്കുറിച്ചും. വഫിൽ ആഖിറ, ആഖിറത്തിലും. തമാമുൽ ബുശ്റ ബിദുഖൂലി ജന്നാത്തിൻ നഈം, ഐശ്വര്യത്തിന്റെ സ്വർഗങ്ങളിൽ പ്രവേശിക്കുന്നതിലൂടെ അവർക്ക് സമ്പൂർണ്ണ സന്തോഷ വാർത്തയാണ്. വൻ നജാത്തു മിനൽ അദാബിൽ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും അവർക്ക് രക്ഷയുമുണ്ടാകും. അതാണ് ആഖിറത്തിലെ അവർക്കുള്ള സന്തോഷ വാർത്ത. ലാ തബ്ദീല ലികലിമാത്തില്ല, അല്ലാഹുവിന്റെ ഈ വചനങ്ങൾക്ക് മാറ്റമില്ല. അതായത് ബൽ മാ വഅദല്ലാഹു ഫഹുവ ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം അത് സത്യമായി പുനരാനുള്ളതാണ്, വെറും വാക്കല്ല. ലാ യുംകിനു തഗയ്യിറുഹു വലാ തബ്ദീലു, അല്ലാഹുവിന്റെ ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ലിഅന്നഹു സാദിഖു ഫീ ഖീലിഹി, വെറുതെ എന്തെങ്കിലും പറയില്ല, അല്ലാ പറഞ്ഞാൽ അത് പാലിക്കും, അവൻ അവന്റെ വാക്കിൽ സത്യസന്ധനാണ് എന്ന് മാത്രമല്ല. അല്ലദി ലാ യഖ്ദുറു അഹദുൻ അൻ യുഖാലിഫഹു ഫീമാ ഖദ്ദറഹു വഖല, അവൻ നിശ്ചയിച്ചതും വിധിച്ചതുമായ കാര്യങ്ങളിൽ മാറ്റിമറിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ അവർക്ക് ആഖിറത്തിലും സന്തോഷ വാർത്തയായിരിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. കാരണം പേടിക്കപ്പെടേണ്ട എല്ലാത്തിൽ നിന്നും ഈ ദുനിയാവിലും പരലോകത്തിലും അയാൾക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ്. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്ത് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. 62, 63, 64 സൂറത്ത് യൂനുസ്, മനസ്സിലായില്ലേ? ഇതാണ് ആരാണ് വലിയ എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഈ വലിയെ പറ്റിയാണ്, വലിയന്റെ സ്ഥാനത്തിനാണ് വിലായത്ത് എന്ന് പറയുക, മനസ്സിലായില്ലേ? പിന്നെയുള്ളത് കറാമത്താണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്നാണ് അർത്ഥം, ആദരവ്. വലിയന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾ, അത്ഭുത സംഭവങ്ങൾ, അതിനാണ് കറാമത്ത് എന്ന് പൊതുവെ പറയാറുള്ളത്. അതായത് അള്ളാഹു അയാളെ ബഹുമാനിച്ചുകൊണ്ട് അയാളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് ഈ അത്ഭുത സംഭവം എന്ന പരിഗണന വെച്ചിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, കറാമത്ത്, അള്ളാഹു അയാൾ ആദരിച്ചിരിക്കുകയാണ് എന്ന് പറയാറുള്ളത്. ഇവിടെ സലഫികളെ സംബന്ധിച്ച് പൊതുവെ ഇവിടുത്തെ ഖുറാഫികള് പൊതുവെ പറയാറുള്ളൊരു കാര്യം, അവർ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരാണ്, കറാമത്തിനെ തള്ളിപ്പറയുന്നവരാണ്, വിലായത്തിനെ അംഗീകരിക്കാത്തവരാണ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ദുരാരോപണമാണ്. അഹ്ലു സുന്നത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന കിതാബുകളിലൊക്കെ കറാമത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കറാമത്തുകൾ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സലഫികൾ. അത് സലഫി അഖീദ വിരിക്കുന്ന എല്ലാ അഖീദത്തുൽ വാസിത്തിയായാലും അഖീദത്തുൽ തഹാവിയായാലും ഏത് അഖീദന്റെ കിതാബ് എടുത്ത് നോക്കിയാലും അതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളെ അഹ്ലു സുന്നത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിലായത്തിന്റെയും കറാമത്തിന്റെയും പേരിൽ സമുദായത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കൂല. അതിന്റെ മറവിൽ പലതും നടക്കുന്നുണ്ട് ഇവിടെ. അതിൽ തെറ്റും ശരിയും വേർതിരിച്ച് പഠിപ്പിക്കുകയാണ് അഹ്ലു സുന്നത്ത് ചെയ്തിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ മൂന്ന് വിഭാഗമാണ്. അത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഒന്ന്, വിലായത്തിന്റെയും കറാമത്തിന്റെയും വിഷയത്തിൽ അതിരു കവിഞ്ഞവർ, അതാണ് ഇവിടുത്തെ ഖുറാഫികൾ, സൂഫികൾ, തരീഖത്തുകാർ, മനസ്സിലായില്ലേ? ഈ ചെറുക്ക് വിദത്ത് ഖുറാഫാത്തുകൾക്കൊക്കെ മാർക്കറ്റ് ഉണ്ടാക്കാൻ ഈ രണ്ട് പദങ്ങളെ അവർ എമ്പാടും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം കറാമത്തിനെ പാടെ നിഷേധിക്കുന്നവർ, മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മോഡേണിസ്റ്റുകൾ, യുക്തിവാദികൾ, അവരൊക്കെ കറാമത്തുണ്ട്, അത്ഭുത സംഭവങ്ങൾ സ്വാലിഹായ മനുഷ്യന്മാരുടെ ജീവിതത്തിലൂടെ ഉണ്ടാകാന്ന് പറഞ്ഞാൽ പിന്നെ എന്താപ്പോ നബിമാരെ മുഅ്ജിസത്ത് തേറ്റ് വ്യത്യാസം? നബിയും വലിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ട്? ഈ ഒരു ശുബഹത്താണ് അവർക്ക് പ്രധാന വിഷയം. യഥാർത്ഥത്തിൽ നബിയും നബി അല്ലാത്തവരും തമ്മിൽ വേർതിരിക്കുന്നത് മുഅ്ജിസത്ത് മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അത് ഇൻഷാല്ലാ ഉലമാക്കളൊക്കെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. വലിയ ഒരിക്കലും നബിത്വം വാദിക്കൂല, ഉണ്ടോ? എന്നാൽ നബി അങ്ങനെയല്ല. നബി താൻ നബിയാണ് എന്ന് ജനങ്ങളെ മുമ്പാകെ പ്രഖ്യാപിക്കണം. തന്നിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന മുഅ്ജിസത്തുകൾ, അത്ഭുത സംഭവങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ അള്ളാഹുവിന്റെ നബിയാണ് എന്നതിന് എനിക്കുള്ള അടയാളമാണിത് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കൽ നബിക്ക് നിർബന്ധമാണ്. എന്നാൽ വലിയന്റെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുത സംഭവം ഉണ്ടായാൽ വലിയന് അത് പ്രഖ്യാപിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല അത് മറച്ചു വെക്കാൻ വേണ്ടത്. ഒരു പെണ്ണിന് മാസമുറയുണ്ടായാൽ ആർത്തവമുണ്ടായാൽ അവൾ മറച്ചു വെക്കുന്നത് പോലെ വലിയ കറാമത്തിനെ മറച്ചു വെക്കുമെന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യജിബു ഇഖ്ഫാഉഹ, അത് മറച്ചു വെക്കൽ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നബിയെയും വലിയയും വേർതിരിക്കാൻ ഒരുപാട് അടയാളങ്ങൾ വേറുണ്ട്. അതുകൊണ്ട് വലിയന്റെ കറാമത്ത് അംഗീകരിച്ചാൽ നബിയും വലിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാതെ പോകുമെന്ന ശുബഹത്ത് ഉലമാക്കളൊക്കെ ഗണ്ണിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കറാമത്തിനെ നിഷേധിക്കുന്ന മുഅ്തസിലത്തിന്റെ ചില ആളുകളൊക്കെ നമ്മുടെ സമുദായത്തിലുണ്ടാവും, അഖലാനികൾ. എന്നാൽ അഹ്ലു സുന്നത്ത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ നിലപാടാണ് നിഷേധത്തിന്റെയും അതിർ കവിയലിന്റെയും ഇടയിലുള്ള നിലപാട്. അതാണ് അഹ്ലു സുന്നത്തിന്റെ മധ്യമ നിലപാട്, വസത്തിയായ നിലപാട്. അതെന്താ? വിലായത്തുണ്ട്, കറാമത്തുണ്ട്, പക്ഷേ ആരാണ് വലിയ, എന്താണ് വിലായത്ത്, എന്താണ് കറാമത്ത്, അത് വ്യക്തമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ അതിര് കവിയാതെയും ഉള്ളതിനെ നിഷേധിക്കാതെയും അംഗീകരിക്കുന്ന നിലപാടാണ് അഹ്ലു സുന്നത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആ വിഷയത്തില് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ സിദ്ധി സിദ്ധൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് അത് ശരിയല്ല. ആത്മീയ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന അസാധാരണ കഴിവിനാണ് സിദ്ധി എന്ന് പറയാം. അല്ലേ, സിദ്ധിച്ചതാണ്. ഇപ്പൊ ഈ ഹിന്ദുക്കളുടെയൊക്കെ പുരാണങ്ങളിലുണ്ട്, കഠിനമായ തപസ് അനുഷ്ഠിച്ച് എന്നിട്ട് ദേവന്മാരെ അവിടെ ഹാജരാക്കി അദ്ദേഹത്തോട് വരം ചോദിച്ചിട്ട് അദ്ദേഹം വരം കൊടുക്കുകയാണ്. ആ വരമനുസരിച്ച് പിന്നെ ആൾക്ക് എന്നും പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ കഠിനമായ ആത്മീയ മുറകൾ സാധനകളൊക്കെ അനുഷ്ഠിച്ചിട്ട് അങ്ങനെ നേടിയെടുക്കുന്ന ചില സിദ്ധികൾ, അതിനാണ് അവരെന്തു പറയാ, അവരെ ഭാഷയിൽ കറാമത്തേന് സിദ്ധി എന്ന് പറയാം. അങ്ങനെ സിദ്ധിച്ചിട്ടുള്ള ആൾക്കാണ് സിദ്ധൻ എന്ന് പറയാ. അതിങ്ങനെ മാജിക് കാണിക്കും പോലെ കാണിക്കാനും കച്ചവടം നടത്താനൊക്കെ പറ്റും. എനിക്ക് സിദ്ധിയുണ്ട്, ഞാൻ സിദ്ധി കൊണ്ട് അത് ചെയ്യും, ഞാൻ സിദ്ധി കൊണ്ട് ഇത് ചെയ്യും എന്നൊക്കെ അവർ പറയും. ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ സിദ്ധിയുമില്ല, സിദ്ധനുമില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ ഒലിയുണ്ട്. ഒലിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായേക്കാം. അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന വലിയിലൂടെ, അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, ഉദ്ദേശിക്കുന്ന അളവിൽ അവൻ വെളിപ്പെടുത്തുന്നതാണ്. അത് വലിയന്റെ ഇംഗിതത്തിനോ വലിയന്റെ താല്പര്യത്തിനോ ഒന്നും പലപ്പോഴും അതിൽ യാതൊരു സ്വാധീനം ഉണ്ടാവില്ല. ഇതുപോലെ മുഅ്ജിസത്ത്, മുഅ്ജിസത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുഅ്ജിസത്ത് നബിയുടെ കഴിവാണോ? അല്ല, മറിച്ച് അള്ളാഹു അവരുദ്ദേശിക്കുന്ന സമയത്ത് വലിയ അമ്പിയാക്കളിലൂടെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. മുഅ്ജിസത്തിന്റെ ഫാഇൽ, പ്രവർത്തിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായിട്ട് വഹി കിട്ടിയ സന്ദർഭം അല്ലേ? തുരിശീന പർവ്വതത്തിൽ വെച്ചിട്ട് എന്താ നിന്റെ കയ്യിലാ വടി എന്ന് വെച്ചിട്ട്, ഇങ്ങനെ ആട് ഇല കുഴിച്ചെടുക്കാനുള്ള വടിയാണ്, എന്നാ നിലത്തിട് കിട്ടുമ്പോൾ അത് പാമ്പായി. പാമ്പായപ്പോ മൂപ്പര് ഓടുകയാണ്, ഓടണ്ട, അടുത്ത് അതിന്റെ പൂർവ്വസ്ഥിതിയിൽ വരും, ഇത് നിനക്കുള്ള അടയാളമാണ്. അപ്പൊ ആ തന്റെ വടി കൊണ്ട് ഇതുവരെ ആടിന് ഇല കുഴിച്ചെടുക്കാനും കുത്തി നടക്കാനൊക്കെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ബേജാറായിപ്പോയി. അതേ വടി കൊണ്ട് പിന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വെള്ളം ചോദിച്ചു, 12 ഗോത്രങ്ങൾക്ക് വെള്ളം, ഞങ്ങൾക്ക് വെള്ളം. വൈദസ്ത മൂസാലി ഹൗമിഹി. അപ്പൊ എന്താ ചെയ്തത്? നേരെ പോയിട്ടാ അവിടെ ഇങ്ങോട്ട് ഒറ്റയടി മാറമേ, ആ വരട്ട വെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുക്ക. ഇത് അല്ല, അള്ളാഹുവിനോട് മഴക്ക് ചോദിച്ചു, അല്ല വെള്ളത്തിന് ചോദിച്ചു. അപ്പൊ അല്ല പറയാണ് എന്ത്, എന്തൊരു ബ്യാസാക്കൽ ഹജർ, നിന്റെ ആ വടി കൊണ്ട് ആ പാറയിൽ അടിക്കുക. ഫംഫജറത്ത് മിന്നത്തിനത്ത് ആശറത്തായിന, അപ്പൊ 12 നീറുള്ള അതിൽ പൊട്ടിയൊഴുകി. അപ്പൊ ഈ വടി കൊണ്ടടിച്ചാൽ ഇങ്ങനൊന്നും ഉണ്ടാകുന്ന നേരത്തെ ആർക്കറിയില്ല? മൂസാനബിക്കറിയില്ല. അള്ളാഹു പറഞ്ഞപ്പോ അദ്ദേഹം ചെയ്തു വന്നിട്ടു. അതുപോലെ ഫിറോവിനും കൂട്ടരും, ഇതേ മൂസാ നബി ബനു ഇസ്രായേലിലെ ഈ ഫിറോവിൻ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പൊ അവരെയും കൂട്ടി രാത്രിക്ക് രാത്രി രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്ന വിവരം അറിഞ്ഞപ്പോ ഫിറോവിനും കൂട്ടരും സൈന്യസമേതം പിന്നാലെ കൂടി. യാ മൂസ ഇന്നാല മുദ്രക്കൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടെന്നെ കേട്ടോ, ഇനിയൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോഴെന്താ അദ്ദേഹം പറഞ്ഞത്? അതിൻ്റെയൊക്കെ വടിയില്ലേ, ഞാൻ ആ കടലടിച്ച് പള്ളത്തി നിങ്ങൾക്ക് അക്കരെ കടത്തൽ, എന്തിനാ ബേജാറാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇന്നമയ റബ്ബി സയഹദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ബേജാറായില്ലേ നിങ്ങൾ, നമ്മളവിടെ റബ്ബുണ്ട്. അങ്ങനെ ചങ്കടലിനടുത്തെത്തുമ്പോഴാണ് വൗഹൈന ഇലാ മൂസ, നാം മൂസാക്ക് വഹി കൊടുത്തു. അനിൽ ബിഹസാക്കൽ ഹജർ, അനിൽ ബിഹസാക്കൽ ബഹർ, നീ നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്കുക. ഫൻഫലഖ, അപ്പോൾ അത് പിളർന്നു. ഫകാന കുല്ലു ഫിർക്കിൻ കത്തൗദിൽ അലീം, എന്നിട്ട് രണ്ടു തന്നെ ചറച്ച് മാറി നിന്നു. ഒരു വരണ്ട വഴി അതിലൂടെ ഉണ്ടായി. അപ്പോ മുഅ്ജിസത്തിന്റെ പരിണാമത്തെക്കുറിച്ച് നേരത്തെ മുൻകൂട്ടി ആർക്ക് അറിഞ്ഞൂടാ? നബിക്ക് അറിഞ്ഞൂടാ. അള്ളാ പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവും അറിയുന്നത്. അതുപോലെ തന്നെയാണ് കറാമത്തിന്റെ കാര്യവും. ചിലപ്പോൾ നബിമാരുടെ ഇഷ്ടമനുസരിച്ചും ഉണ്ടാവാറുണ്ട് മുഅ്ജിസത്ത്, മനസ്സിലായില്ലേ? അതുപോലെ ചിലപ്പോൾ വലിയന്റെ ഇഷ്ടമനുസരിച്ചും പെട്ടെന്ന് ഭയങ്കര ഒരു കുടുക്കിൽ പെട്ടു, അള്ളാഹുവിനോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹു അത്ഭുതകരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതൊരു കറാമത്താണ്. അതിന് ഭൗതികമായി എന്ത് കാരണങ്ങൾ കൂട്ടിയോജിപ്പിച്ചാലും അത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വലിയന്റെ ഇഷ്ടമനുസരിച്ചും ദുആക്ക് ഉത്തരം കിട്ടൽ പോലുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാകാം. അത് നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പൊ നബിയോട് വന്നിട്ട് പറഞ്ഞില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ആകാശത്തിൽ കയറിപ്പോയിട്ട് ഒരു ഗ്രന്ഥം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിനക്ക് എന്തുണ്ടാകണം, ഈന്തപ്പനയുടെയും മുന്തടിയും തോട്ടം ഉണ്ടാകണം, അതിനിടയിലൂടെ നീ ഒരു നദി ഒഴുക്കി കാണിച്ചു തരണം, അല്ലെങ്കിൽ ആകാശത്തെ കഷ്ടങ്ങളാക്കി വീഴ്ത്തി കാണിച്ചു തരണം, അല്ലെങ്കിൽ അള്ളാഹിനെ മുഖാമുഖം കൊണ്ടെന്ന് കാണിച്ചു തരണം. ഇതൊക്കെ പറഞ്ഞപ്പോ നബി എന്തായത്? ആ ഇന്നപ്പനത്തോടെ വരട്ടെ, ആ പിന്നപ്പനം കണ്ടില്ലേ, ആ ആ അടുത്ത സ്വർണത്തിന്റെ വീട് വരട്ടെ, ആ കണ്ടില്ലേ, ഇങ്ങനെ കാണിച്ചു കൊടുത്താ? ഇല്ല. എന്തേ കാണിച്ചു കൊടുത്താ? അങ്ങനെ കഴിയില്ല. അപ്പൊ അള്ളാഹുവിനോട്, അള്ളാഹു റസൂലിന് കൊടുത്ത മറുപടി എന്താ അവിടെ അറിയോ? സൂറത്തുൽ ഇസ്രായിൽ കാണാം, ഖുൽ സുബ്ഹാന റബ്ബി, പറയുക എന്റെ റബ്ബ് പരിശുദ്ധൻ, ഹൽ കുന്തു ഇല്ല ബശർ റസൂല, ഞാൻ റസൂലായൊരു മനുഷ്യൻ മാത്രമല്ലയോ. നിങ്ങളും ചോദിക്കുന്നതൊക്കെ ചോദിക്കുന്ന അളവിൽ ചോദിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ എനിക്ക്, ഞാൻ അള്ളാഹുവനാ, അള്ളാന്റെ അടുക്കലല്ലേ ഇതൊക്കെ ഉള്ളത്. ഇന്നമല്ലായാത്തു ഇന്തല്ലാ, ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണ്, അള്ളാഹു ഉദ്ദേശിക്കാതെ ദൃഷ്ടാന്തം കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മുഅ്ജിസത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ചിലപ്പോ അത് പ്രകടിപ്പിക്കും. ഇപ്പൊ യുദ്ധത്തില് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സഹാബികൾ കുടിക്കാനും വെള്ളമല്ല, കുളിക്കാനും വെള്ളമല്ല, ഒന്നെടുക്കാനൊന്നും വെള്ളമല്ലാതെ പരാതിപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം കൊണ്ടുവരികയാണ്. പാത്രത്തിൽ കയ്യിങ്ങനെ വെച്ച് നബിയുടെ കയ്യിൽ നിന്നും വെള്ളം ഇങ്ങനെ നിർഗളിക്കാൻ തുടങ്ങി. ഇത് ബുഖാരിയിലെ സംഭവമാണ്. എല്ലാരും കുടിച്ചു കുളിച്ചു ഒന്നെടുത്തു, എന്നിട്ട് വെള്ളം ബാക്കി. എന്നാൽ ഇങ്ങനെ എപ്പോഴും വെള്ളം നിർഗളിപ്പിക്കാനുള്ളൊരു കഴിവ് നബിക്കുണ്ടായിരുന്നോ? നബി യാത്രയിൽ വെള്ളം കൊണ്ടോണ്ട ആവശ്യമില്ലല്ലോ. നബിയും സഹാബത്തും യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്ത് തോൽസഞ്ചികളിലാക്കിയിട്ട് ഭാരമേറിയ തോൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു കൊണ്ടുപോകണം. അന്നത്തെ മാതിരി ബൈക്കിൽ പൈപ്പും കിണറും ഒന്നും ഉണ്ടാവില്ലല്ലോ, മരുഭൂമിയിലെ യാത്ര. എന്നിട്ട് അതെടുത്തിട്ടാണ് കുളിക്കലും ഒന്നുകൊടുക്കലും ഒക്കെ, അല്ലേ? എന്നാ തയമ്മുമിന്റെ ആയത്തിറങ്ങിയ സന്ദർഭം എപ്പോളാ? വെള്ളം കിട്ടാത്ത സമയമാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തും വെള്ളമല്ല, നമ്മളെ കയ്യിലും വെള്ളമല്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോഴാണ് തയമ്മുമിന്റെ ആയത്തിറങ്ങിയത്, തയമ്മം ചെയ്താൽ മതി. അപ്പൊ എപ്പോഴും വെള്ളം നിർഗളിപ്പിക്കാനുള്ളൊരു ശേഷി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ആ എപ്പൊ വെള്ളം വേണം, ആ പാത്രം കൊണ്ടു, ആ വെള്ളം വരട്ടെ എന്ന് പറയില്ലേ, അതില്ല. ഇപ്പൊ നബി ഭക്ഷണം വർദ്ധിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ സഹാബികളൊക്കെ വല്ലാതെ വിഷമിച്ചു, ഭക്ഷണമല്ല, എല്ലാവരും ഭക്ഷണത്തിൽ ഇറങ്ങി. ഒരു സഹാബിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു നബിയും ഒന്നോ രണ്ടാളെയും. നബി സഹാബികളെല്ലാവരും കൂട്ടിയാണ് ചെന്നു. ബേജാറായിപ്പോയി. പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കണ്ണു, എല്ലാവരും കൂടിയാണല്ലോ വരുന്ന, ആ ഇവിടെ കുറച്ച് ഭക്ഷണമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. നബി അയാളോട് സമ്മതം ചോദിച്ചു, ആയിക്കോട്ടെ നബി കൊണ്ടുവന്നല്ലേ, നബി ഭക്ഷണം കൊണ്ടുവന്നേക്കാൻ പറഞ്ഞു. നബി അങ്ങനെ വിളമ്പാൻ തുടങ്ങി, വിളമ്പിച്ച് വിളമ്പിച്ച് എല്ലാവരും തിന്നിട്ടും ബാക്കി. അവിടെ എന്താ ഭക്ഷണം അധികരിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തായിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാട്ട് തന്നെ കാട്ടുകിഴങ്ങുകളും പച്ചലയും തിന്നിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ കാഷ്ടിക്കുന്നത് കാട് കാഷ്ടിക്കുന്ന പോലെയായിരുന്നു എന്ന് പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ഹന്തക്ക് കിടങ്ങു വെച്ച് അല്ലേ, എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അങ്ങനെ ഉണ്ടോ? നബി തന്നെ വിശന്നിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കിട്ടായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് കൊണ്ട് വരുന്നേ ഭക്ഷണം എല്ലായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെ ഒരുപാട് വിശന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? നബി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹുവെ എന്റെ അനുയായികൾ യുദ്ധത്തിന് പോകുമ്പോ ഇവർ വിശക്കുന്നവരാണ്, ഇവർക്ക് നീ വയറിന്റെ ഭക്ഷണം കൊടുക്കണേ, ഇവർ നഗ്നപാദരാണ്, ഇവർക്ക് ചവിട്ടാൻ ചെരുപ്പ് കൊടുക്കണേ, ഇവർക്ക് വേണ്ടത്ര വസ്ത്രമില്ലാത്തവരാണ്, ഇവർക്ക് നീ വസ്ത്രം കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മുഅ്ജിസത്ത് എന്ന് പറയുന്നത് നബിമാർക്ക് ഇഷ്ടം പോലെ എടുത്തുപയോഗിക്കാവുന്ന കഴിവല്ല. നടക്കാനും ഇരിക്കാനും തിന്നാനും കുടിക്കാനൊക്കെ കഴിവ് കൊടുത്തതുപോലെ കഴിവല്ല ഏത്, മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇവിടെയാണ് മുസ്ലിയാക്കന്മാര് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അമ്പിയാവുലിയാക്കളെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള മുഅ്ജിസത്ത് എന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലും ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള കറാമത്ത് എന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. മുഅ്ജിസത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, കറാമത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്ക, മുഅ്ജിസത്ത് തന്നെ അങ്ങനെ ഹോൾസെയിലായിട്ട് കുറെ കൈവാട് കൊടുത്തു വെച്ചിട്ടുണ്ട് ബോണ്ടുകൾക്ക് അങ്ങനെ കൊടുക്കാൻ, കറാമത്ത് തന്നെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഔലി ഇങ്ങനെ എല്ലാവർക്കും വിതം ചെയ്യാം, അങ്ങനെയാണോ? ആ വരുമക്കളെ വരുമക്കളെ എനിക്ക് കറാമത്തുണ്ട്, എന്ത് വേണം, എന്ത് അത്ഭുതങ്ങൾ ഞാൻ കാണിക്കും, രോഗം ഞാൻ മാറ്റും, എന്നാ ഞാൻ മറിഞ്ഞ കാര്യം ഞാൻ പറയുന്നുണ്ട് വരുമക്കളെ, എന്നിട്ട് ഇങ്ങനെ ആന വയലൊട്ടം വിളിക്കണ മാതിരി വിളിക്കുക തന്നെ. അതാണല്ലോ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെയാണ് മർമ്മം. അത് നമ്മൾ മനസ്സിലാക്കണം. മുഅ്ജിസത്ത് നബിമാർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവല്ല, അമ്പിയാക്കളിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന അമ്പിയാക്കളിലൂടെ ഉദ്ദേശിക്കുന്ന അളവിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ പ്രത്യക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് കറാമത്തും. കറാമത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന ആളിലൂടെ, അത് നബിമാരല്ലാത്തവർക്കുണ്ടാണ് ഞാൻ കറാമത്ത് എന്ന് പറയാം. രണ്ടും അത്ഭുതം തന്നെയാണ്. പക്ഷേ ഒന്ന് നബിയിലുണ്ടാകുമ്പോൾ മുഅ്ജിസത്ത് നബിക്ക് താഴെയുള്ള സ്വാലിഹ്യങ്ങളിലൂടെ ഉണ്ടാകുമ്പോൾ എന്ത് പറയും, കറാമത്ത് എന്ന് പറയും. ഇപ്പൊ ഖുർആനിൽ കറാമത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ കഹ്ഫിലെ സംഭവം കറാമത്തല്ലേ? ഒരു കൂട്ടം യുവാക്കളെ ശിർക്ക് ചെയ്യാൻ വേണ്ടി രാജാവ് നിർബന്ധിച്ചു. അവരെന്ത് ചെയ്തു, അവിടുന്ന് രക്ഷപ്പെട്ടൊരു ഗുഹയിൽ പോയി. ആ ഗുഹയിൽ അവരെ അള്ളാഹു 300-ലധികം കൊല്ലം ഉറക്കി കിടത്തി. എന്നിട്ട് അവർ ഉണർന്നു. ഉണർന്നപ്പോൾ അവർ പരസ്പരം നോക്കുകയാണ്, നമ്മളിപ്പോ എത്ര കാലം അവിടെ താമസിച്ചു, ഒരു മണിക്കൂർ, ഒരു നായിക നേരം ഉണ്ടാവില്ലേ അല്ലെ, അങ്ങനെയല്ലേ പറയണേ. എന്നിട്ട് അവരെ കയ്യിലുള്ള നാണയം കൊണ്ട് പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിത്തുവാ ഭക്ഷണം കഴിക്കാന്, അങ്ങാടി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവരെ ഉപദ്രവിച്ചിരുന്ന രാജാവാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളൊക്കെ മരിച്ചിട്ട് കാലം കുറേ പോയി, അവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന രാജാവ പോടുള്ളു. പക്ഷെ ഇവരറിയുന്നില്ല, ഏഹ് സൂക്ഷിക്കണം, പോകുമ്പോ സൂക്ഷിക്കണം എന്നാ പറയണത്. സൂറത്തുൽ കഹ്ഫിലില്ല സംഭവം. അപ്പൊ അൽ കഹ്ഫിലെ യുവാക്കളുടെ സംഭവം കറാമത്തിന്റെ വ്യക്തമായ തെളിവായിട്ട് അഹ്ലുസ് സുന്നത്ത് ഉയർത്തിക്കാട്ടുന്ന കാര്യമാണ്. അവരെ കുറിച്ച് എന്താ പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തും ആമനോ ബിറബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായിരുന്നു. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളിലൂടെ ഉണ്ടായ സംഭവമാണത്, അവർ നബിമാരല്ല. അതുപോലെ മറിയം ബീവിന്റെ സംഭവം, മറിയം ബീവിന്റെ സംഭവം എന്താ, മറിയം ബീവിന്റെ ജീവിതത്തില് അവര് പള്ളിയിലാ താമസിച്ച് അല്ലേ, ബാപ്പ മരിച്ചിട്ട് ഉമ്മ നേർച്ചയാക്കിയതാ ഗർഭത്തിലുള്ള കുട്ടിയെ, മറിയം ബീവിനെ ഗർഭമായിരിക്കുമ്പോ തന്നെ ഈ കുട്ടിയെ പള്ളിയുടെ സേവനത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കി. പെറ്റു നോക്കുമ്പോ പെണ്ണ, പെണ്ണായാലും നേർച്ച അറിവേറ്റല്ലോ. അങ്ങനെ പള്ളിയുടെ ഒരു ഭാഗത്ത് താമസിപ്പിച്ചു. ആരാണ് കുട്ടി ഏറ്റെടുക്കേണ്ടത്? അപ്പോ വാപ്പ വലിയ അറിയപ്പെട്ട ആളായിരുന്നു, എല്ലാരും അദ്ദേഹത്തിന്റെ മോളല്ലേ, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ഏറ്റെടുക്കാം. അവസാനം നറുക്കെടുത്ത് തീരുമാനിച്ചതാ. അങ്ങനെ അവർ ബന്ധു കൂടിയ സക്കരിയ നബിയാണ് എന്ത് ചെയ്തത്, മറിയം ബീവിന്റെ ചുമതല ഏറ്റെടുത്തത്. അവർ പള്ളിന്റെ ഒരു മാത്ര താമസിച്ചിരുന്നത്, മനസ്സിലായില്ലേ? പള്ളിയിൽ നിസ്കരിക്കണമെന്നൊക്കെ കൂടെ ജമാഅത്ത് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു, അവർക്ക് പറഞ്ഞല്ലോ. അപ്പൊ അവരെ റൂമിൽ ചെന്ന് നോക്കുമ്പോ ആ സമയത്ത് കാണാൻ സാധ്യതയില്ലാത്ത പഴങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ കാണാം. യാ മറിയം അന്നാലിക്ക് യാതാ, എവിടുന്നാ മറിയമേ എനിക്കതൊക്കെ. അപ്പൊ എന്താ പറഞ്ഞു, എന്തില്ല, അത് അള്ളാന്റെ അടുത്തുനിന്നാണ്. അതൊരു കറാമത്തായിരുന്നു, അള്ളാഹു വരെ ബഹുമാനിച്ചുകൊണ്ടുണ്ടായ സംഗതിയാണ്. അതുപോലെ പിന്നെ അവർക്ക് ഗർഭം ധരിച്ചിട്ട് പിന്നെ ഈന്തപ്പന്റെ അവിടെ പോകാൻ വേണ്ടി പറഞ്ഞു, അത് കുലുക്കിയാൽ നിനക്ക് ഈത്തപ്പഴം വീട്ടിൽ അത് തിന്നോ, ആളുകൾ പറഞ്ഞ് പരിഹസിച്ചു വേശിയാന്ന് മറ്റാകെ പറഞ്ഞല്ലോ. എന്നിട്ടോ ഭർത്താവില്ലാതെ കുട്ടിയെ പ്രസവിച്ചു, അത് കറാമത്തായിരുന്നു അള്ളാഹു. അപ്പൊ മറിയം ബീവിനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞ, സിദ്ദീഖത്തുന്നാ പറഞ്ഞു, സത്യസന്ധയായ. അപ്പൊ നബിയാണോ ആണോ? അപ്പൊ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നവരൊക്കെ നബിയാണെങ്കിൽ മറിയം ബീവി നബിയാന്ന് പറഞ്ഞു, അങ്ങനെ വാദിക്കുന്ന ചില വിവരദോഷികളുണ്ട്. അപ്പൊ അതൊക്കെ കറാമത്തിന് തെളിവായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ റസൂലും തന്നെ സഹാബികൾ രണ്ടാളുകള്, അബ്ബാദ് ഉസൈദ്, ഇവർ രണ്ടുപേരും റസൂലിന്റെ കൂടെ എന്നിട്ട് രാത്രി പിരിഞ്ഞു പോകുമ്പോ അവർക്ക് പോകാൻ വന്ന കുരാക്കുരിട്ട് വീട്ടിലെത്ത ഒരു വഴിയില്ല. അപ്പൊ ഒരു വെളിച്ചം വന്നു, അവരാ വെളിച്ചത്തെ എങ്ങാ വിളിച്ച് അവരെ കൂടെ ഇങ്ങനെ വന്നു, അവർക്ക് വഴി കാണിച്ച്. അവർ രണ്ടാളും രണ്ടായി പിരിഞ്ഞവർ രണ്ടാളും കൂടി ഓരോ വെളിച്ചം. ഇത് അവരിലൂടെ വെളിപ്പെട്ടിട്ടുള്ള ഒരു അത്ഭുത സംഭവം. ഇത് ബുഖാരി, സഹീൽ ബുഖാരി, മനാക്കിബുൽ അൻസാർ 3805 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലേ ഉമർ അലി അള്ളാഹു അന്നു ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നഹാവന്തിൽ യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് സാരിയ എന്ന് പറഞ്ഞ സഹാബിയാണ്. അപ്പോ ഒരു പർവ്വതത്തിന്റെ ഭഗ്നം, അപ്പൊ ആ പർവ്വതത്തെ സൂക്ഷിക്കണം, അവിടേക്ക് മാറരുത്, ഇങ്ങോട്ട് മാറണം എന്ന്. അപ്പൊ ഈ ദൂരത്തിന്റെ മെമ്പറിൽ വെച്ചിട്ട് യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ പർവ്വതത്തെ സൂക്ഷിക്കണം, പർവ്വതത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പുതുവിന്റെ ഇടയിൽ അത് സാരി അവിടെ കേൾക്കുകയും സാരിയെ പർവ്വതം മാറ്റിയിട്ട് സൈന്യത്തെ നയിച്ച് യുദ്ധം വിജയിക്കുകയും ചെയ്തു. ഇത് ദുർബലമായ റിപ്പോർട്ടാണെന്നാണ് സലാസല്ലമിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സലഫി പണ്ഡിതമാർക്ക് സഹിയായ റിപ്പോർട്ടാണെന്ന് സ്ഥാപിച്ചിട്ടുള്ളതും ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ കറാമത്തായിരുന്നു അത്. അദ്ദേഹത്തിന് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളെന്താന്ന് ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞാ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ആര്, ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനോട് അള്ളാഹു പറയിപ്പിച്ചതാ. ഈ ശബ്ദം അവിടെ കേൾപ്പിച്ചതാരാ? അള്ളാഹുവാണ്. അദ്ദേഹത്തിനോട് വെളിപ്പെടുത്തിയ അത്ഭുതം, അവിടെ നടക്കുന്ന സംഭവം വിദ്യേത് കാണാൻ അല്ലാതെ ഉണ്ടോ ഉമർ അള്ളാഹു അദ്ദേഹം ദൂരത്തേക്ക് കാണും, അങ്ങനത്തെ അള്ള കാണുന്ന പോലെ കാണും വലിയ, അള്ള കേൾക്കുന്ന പോലെ കേൾക്കും വലിയ, അല്ലേ? അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും. സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞാനുമായി ഒരടിമ അടുത്തു കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, നടക്കുന്ന കാല് ഞാനാകും. ഇത് ഹദീസാ, ബുഖാരിന്റെ ഹദീസാ. അപ്പൊ അതിന് മുസ്ലിയാക്കന്മാർ എന്തായി, ഒരാൾ വലിയായി കഴിഞ്ഞാൽ പിന്നെ കാണാത്തതൊന്നുമില്ല, അള്ളാഹുവിന്റെ കാഴ്ചശക്തി അയാൾക്ക് കിട്ടി, ദിവ്യശക്തി അയാളുടെ കാഴ്ചക്ക്, അയാളുടെ കേൾവി ശക്തി അള്ളാഹിന്റെ കേൾവി ശക്തിയാണ് എന്ന് വ്യാഖ്യാനിച്ചു. അത് ശരിക്കും അദ്വൈതവാദമാണ്. മനുഷ്യൻ പുരോഗമിച്ച് പുരോഗമിച്ച് ആത്മീയമായ ഉത്കർഷ നേടി നേടി അള്ളാഹുവിൽ ലയിച്ച് താൻ തന്നെ ദൈവമാകുന്ന, അതാണല്ലോ അദ്വൈതവാദം. ആ അദ്വൈതവാദം ഇത്തിഹാദിയത്തിന്റെ വാദമാണ്. അവർ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യും. അത് തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ജീലാനി സപ്ലിമെന്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഹേയ്, അള്ളാഹു കാണുന്ന പോലെ വലിയ കാണും, അള്ളാഹു കേൾക്കുന്ന പോലെ വലിയ കേൾക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ അവിടെ സംഭവിക്കുന്നത്? അല്ല, അള്ളാഹുവിന്റെ പ്രത്യേക സഹായം വലിയുണ്ടാകും. അള്ള ഇഷ്ടപ്പെട്ടതല്ലാതെ പിന്നെ അയാൾ കാണൂല, നോക്കൂല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്കല്ലാതെ അയാൾ ചെവി കൊടുക്കൂല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്കല്ല അയാൾ നടന്നു പോകൂല. അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ല അയാൾ തൊടൂല, പിടിക്കൂല. അങ്ങനെ സൂക്ഷ്മത കാണിക്കുന്ന ആളായിരിക്കും അള്ളാഹു അയാളുടെ അവയവങ്ങളെയൊക്കെ സംരക്ഷിക്കും തെറ്റുകളിൽ നിന്ന് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇയാളുടെ കണ്ണിന് ദിവ്യശക്തി കിട്ടും, കാതിന് ദിവ്യശക്തി കിട്ടും, കയ്യിനും കാലിനും ദിവ്യ, ഇയാൾ സ്വയം ദിവ്യനായി മാറും എന്നാണ് മുസ്ലിയാക്കന്മാരെന്ത് ചെയ്യുന്നത്, ദുർവ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ദുർവ്യാഖ്യാനമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവർക്കെല്ലാം മറിഞ്ഞ കാര്യം അറിയൊക്കെ തെളിവെണ്ണം എന്താ, ഉമർ റളിയല്ലാഹുവിന്റെ ദൂരത്തേക്ക് കണ്ടില്ലേ, കണ്ടോ, കാഴ്ചകട മുഴുവൻ മറകളും നീങ്ങി നഹാവന്തിലേക്ക് മെമ്പറിൽ വെച്ചു കണ്ടില്ലേ, തൊട്ട മേക്കൽ കുത്താൻ നിൽക്കണവനെ കണ്ടില്ല, കണ്ടാ ഉമർ റളിയല്ലാഹുവിനെ കുത്തിക്കൊല്ലല്ലേ ഇത്, കത്തിയേറ്റ് ഒരുങ്ങി നിൽക്കണവനെ കണ്ടോ, കണ്ടില്ല. എന്തേ അങ്ങനെ കാണുന്ന കഴിവ് അദ്ദേഹത്തിനില്ല, അത് അദ്ദേഹത്തിനോട് അത്ഭുത സംഭവിച്ച അപ്പൊ അള്ളുണ്ടാക്കിയാണ്. കറാമത്തിനെ പറ്റി പറയാനുള്ളത് അഹ്വാലു നാദിറ, അപൂർവ സംഭവം, എപ്പോഴെങ്കിലും നനച്ചിരിക്കാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം. അത് അയാൾക്ക് തന്നെ അറിഞ്ഞൂടാ, ഉമർ ഖത്താബ് തന്നെ അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നാ ചോദിക്കണം മിമ്പർമെന്ന് ഇറങ്ങിയിട്ട്. പിന്നെ അവർ തിരിച്ചു വന്നിട്ട് പറയാണ്, നിങ്ങൾ ആ അൽജബൽ അൽജബൽ ഞാൻ അവിടെ കേട്ടു. ഇത് കേൾപ്പിച്ചതാരാ? അള്ളാഹു. അത് ഉമർ അള്ളാഹിനോട് വെളിപ്പെടുത്തിയ ഒരു കറാമത്തായിരുന്നു അത് എന്നാണ് ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അഹ്ലു സുന്നത്ത് കറാമത്തിനെ അംഗീകരിക്കുന്നുണ്ട്, കറാമത്തിനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ആരൊക്കെയാണ് വലിയ എന്ന് നമുക്ക് തിരിച്ചറിയോ? ഇവിടെ ഇപ്പൊ എത്ര വലിയുണ്ട് അറിയോ? അറിയില്ല. വലിയ എന്നാ ഒരു പ്രത്യേക അടയാളം വെച്ച വിഭാഗം എന്നല്ല. ഇപ്പൊ എന്റെ ഡയലോഗത്തിൽ വലിയ താമസിച്ച്, ഞാൻ മരിക്കോളുമ്പം വലിയെന്ന് മനസ്സിലാക്കിയില്ല, എനിക്കെന്തോ കുറ്റുണ്ടോ? എടാ ജക്കരിയ, നിന്റെ അപ്പുറത്ത് കുഞ്ഞഹമ്മദ് വലിയായിട്ട് മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിച്ചു എനിക്ക് ചിട്ടോ? ഇല്ല, ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ചിലപ്പോ നമ്മള് കന്നുമുട്ടുന്ന കർഷകനായിരിക്കാം, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിരിക്കാം, അതുമല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന വേറെ ഏതൊരു സാധുവായിരിക്കാം. ആർക്കും അറിഞ്ഞൂടാരാ വലിയ അള്ളാഹു മറ്റി ഏറ്റവും അടുത്ത ആളാരാന്ന് ആർക്കും അറിയോ? അപ്പൊ അങ്ങനൊരു നിയമം ഇസ്ലാമിലില്ല. അറിഞ്ഞില്ലെങ്കിൽ കുറ്റല്ല അള്ള ചോദിക്കൂല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. വലിയ എന്ന് പറഞ്ഞതിന് ഇപ്പൊ പള്ളിദർസുകളിലൊക്കെ ഓതുന്ന ഇവരുടെ കിതാബാണ് ഷറഹുൽ അഖായിദ്. അതിൽ വലിയുടെ നിർവചനം പറഞ്ഞാൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല. ആരിഫിങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ, വലിയുടെ മറ്റൊരു പേരാത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ്. വസിഫാത്തിഹി, അവന്റെ സിഫത്തുകൾ, അവന്റെ വിശേഷങ്ങളെ മനസ്സിലാക്കിയവരുമാണ്. ഹസ്ബമായും കഴിയുന്നത്ര. അൽ മുവാളിബു അല താഅതി, പുണ്യകർമ്മങ്ങൾ പതിവായി ചെയ്യുന്ന ആളാണ്. എപ്പോഴെങ്കിലും തട്ടിമുട്ടി നിൽക്കരിക്ക, ജമായത്തിന് എത്തിയെത്തി, അങ്ങനത്തെ ആളല്ല. കൃത്യമായിട്ടല്ല, പുണ്യകർമ്മങ്ങൾ പതിവായി ചെയ്യും. മാത്രല്ല അൽ മുജ്തനിബു അനിൽ മആസി, കുറ്റകൃത്യങ്ങളിൽ നിന്ന് പാടേ അകന്നു നിൽക്കുന്ന ആളായിരിക്കും. അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാത്തി വശഹവാത്, ഭൗതികമായ ആസ്വാദനങ്ങൾ, അതുപോലെ തന്നെ ഭൗതികമായ ആസക്തി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭൗതിക കാര്യങ്ങളിൽ നിന്ന് അങ്ങേയറ്റം വിമുഖനായിരിക്കും അയാൾ. സുഖലോലുപനായ കാര്യങ്ങൾക്കൊന്നും അയാൾക്കല്ല, അതൊരു വിരക്ത ജീവിതം നയിക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ളവനാണ് വലിയ നരപ്പ്. എന്തൊക്കെ പറഞ്ഞത്? അള്ളാഹുവിനെയും അവന്റെ വിശേഷണങ്ങളെയും മനസ്സിലാക്കിയ ആള്, പിന്നെ പുണ്യകർമ്മങ്ങൾ പതിവായി ചെയ്യുന്ന ആള്, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ പാടേ വർജിക്കുന്ന ആള്, പിന്നെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകാതെ വിരക്ത ജീവിതം നയിക്കുന്ന ആള്, നല്ലൊരു മുത്തഖി, അവനാണ് എന്തു പറയാ, വലിയ എന്ന് പറയാ. അപ്പൊ അയാളുടെ ജീവിതത്തിലൂടെ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ അള്ളാഹു ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷേ അത്ഭുതം കാണിക്കുന്നവരൊക്കെ, ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടായാൽ അവനൊക്കെ വലിയാണ് എന്ന ചിന്താഗതിയാണ് പല ആളുകൾക്കുള്ളത് അല്ലേ. ഉദാഹരണമായിട്ട് ഒരാള് ഒരു അഞ്ചാള് ഉയരത്തില് അല്ലെങ്കിൽ പത്താൾ ഉയരത്തിൽ തെങ്ങുമെന്ന് ഇങ്ങോട്ട് വീണ്, കാര്യമായി പരിക്കൊന്നും പറ്റാ, രക്ഷപ്പെട്ടു. ഓ വല്ലാത്തൊരു കറാമത്തന്നെ, ആ സ്ഥലം പോയി കണ്ടാല് പൊടി പോലും കാണില്ല. അള്ളാഹു അയാളെ വലിയ കറാമത്തന്നെ അതെന്ന് പറയും. എന്താണ് അള്ളാഹ് അയാളെ ബഹുമാനിച്ച് രക്ഷപ്പെടുത്തിയെന്നാണ് അതിന്റെ അർത്ഥം. ആ വീണത് നാട്ടിലൊരു പേരും തമ്മാടിയാണെങ്കിലോ, നമ്മളെന്താ പറയാ, ചെയ്ത് അന്നിട്ടും ചത്തില്ലല്ലോ, ഇനി ഓന്റെ ഷെറിന് വേണ്ടി ഓൻ അവിടെ ബാക്കിയാക്കി അല്ല എന്നാ പറയാ. ഒരുപക്ഷെ ഇത് രണ്ടും ആ ഇപ്പൊ നല്ലൊരാള് ആ വീണതിന് ശേഷം പിന്നെ വളരെ മോശമായിട്ട് വെടക്കായിട്ടാ മരിച്ചെങ്കിലോ, അപ്പൊ നമ്മൾ പറയാ പഹയൻ അന്ന് ചത്തിനെങ്കിൽ ഇങ്ങനെ ഐക്കോലത്തിൽ മരിക്കൂലായിരുന്നു എന്ന് പിന്നെ പറയും. മറ്റോനോ, ഓ അതിന്റെ ശേഷം നന്നായി പോയിട്ടോ, ഇപ്പൊ നല്ല മനുഷ്യനാണ്, അന്നെങ്ങാനും മരിച്ചു എന്നെങ്കിൽ തമ്മാടിയിട്ട് മരിച്ചു, ഇപ്പൊ അല്ലാ അത് നല്ല മനുഷ്യനാ, സുബൈക്ക് പള്ളി എന്തോരം നല്ല ആളായിപ്പോയി. അപ്പൊ ആഖിബത്ത്, അവസാനം എന്താണ് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഒരാൾ ആഖിബത്ത് എന്താവും നമ്മക്കാർക്കോ പറയാൻ പറ്റുമോ? അപ്പൊ ഇയാൾ വലിയാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മുദ്ര കുത്തിയിട്ട് ഓം പല്ല തമ്മാടിയിട്ട് മരിച്ചാലോ? അപ്പൊ ആഖിബത്ത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇന്നാൾ വലിയാണെന്ന് പറഞ്ഞ് ആരും പിന്നാലെ കൂടാൻ ഇസ്ലാമിൽ വകുപ്പില്ല. മനസ്സിലായില്ലേ? അള്ളാഹു പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രിയത്തിലായിക്കൊണ്ടായി അയാൾ മരിക്കാൻ കഴിയണം. അവസാനം ഈമാനും തഖ്വയോടും കൂടി അവസാന ശ്വാസം വരൽ കഴിയാൻ കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അള്ളാന്റെ പ്രിയപ്പെട്ടവനാവോ? ആവൂല. അപ്പൊ ആക്കിബത്ത് ആർക്കും അറിഞ്ഞുകൂടാ? എന്റെ ആക്കിബത്ത് എന്താന്ന് എനിക്കറിയില്ല, പിന്നെ നിങ്ങൾക്കറിയാം. അവിടെ ഇന്ന വലിയാക്കിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നത് അവസാനം നിങ്ങൾ എന്താവും, നിങ്ങളെക്കാൾ മോശമായിട്ട് ഞാനാണ് മരിച്ചുവല്ലോ. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ വലിയാക്കിയിട്ട് പട്ടം കെട്ടിച്ചിട്ട് അന്നാ ഞാൻ വലിയ തന്നെയിട്ട് ഞാനും, അങ്ങനെ നടക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. അത് നമ്മൾ പിന്നെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ അദ്ദേഹം പറയുകയാണ്, അല്ലല്ലദി ഇസ്തഖറ ഇൻദൽ ആമ്മ, പൊതുജനങ്ങളുടെ അടുക്കൽ വേരു പിടിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, അന്ന ഹർക്കൽ ആദതി യദുല്ലു അല അന്നമൻ വഖഅലഹു ദാലിക മിൻ ഔലിയാഇല്ലാഹി തആല. ഹർക്കുൽ ആദ എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം. സാധാരണ സംഭവങ്ങൾ ഉണ്ടായാൽ, ആരിൽ നിന്നുണ്ടായാലും അയാൾ വലിയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ അടുക്കൽ മൂടറച്ചു പോയിട്ടുണ്ട്. വഖലത്തു മിമ്മൻ യഖൂലുഹു, അത് ആ പറയുന്നതിന്റെ അടുത്ത് നിന്നുള്ള തെറ്റാണത്. ഫൈനൽ ഖാരിക ഖദി യദ്ഹറു അലാ യദിൽ മുബ്തിലി, ചിലപ്പോൾ വ്യാജവാദിയുടെ കൈക്കും ചിലപ്പോൾ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായേക്കാം. മിൻ സാഹിരിൻ, സാഹിറാര മന്ത്രവാദി അല്ലെ, സിഹർ ചെയ്യുന്നവൻ. വഖാഹിനിൻ ജ്യോത്സ്യൻ, വറാഹിബിൻ പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതനോ റാഹിബര, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ചിലപ്പോ എന്തുണ്ടാവാം, അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന ഓനൊക്കെ വലിയ തോന്റെ പിന്നാലെ കൂടോ? അപ്പോ ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടായാൽ അയാൾ വലിയാണ് എന്നത് തെറ്റിദ്ധാരണയാണ്. അത് ആര് പറഞ്ഞ? നമ്മൾ പറഞ്ഞല്ല. ആര് പറഞ്ഞ? ഇബ്നു ഹജർ അസ്ഖലാനി. ഈ പറഞ്ഞ കൗമ് വളരെ ബഹുമാനിക്കുന്ന ആളല്ലേ അദ്ദേഹം. ഫതുൽ ബാരി പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, فيحتاج من يستدل بذلك على ولاية أولياء الله تعالى إلى فارق. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാഹിനെ തിരിച്ചറിയാൻ ഒരു വിവേചകം ആവശ്യമായി വന്നിരിക്കുന്നു. അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടത് ഇയാൾ വലിയാണോ അല്ലേ എന്നതിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? യുക്തബർഹാലുവൻ വഹാലഹുദാലിക്ക, ഓന്റെ സ്ഥിതി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫൈൻ കാന മുതമസ്സിക്കം ബിൽ അവാമിരി ശറഈയതി വന്നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധങ്ങളെ അതുപോലെ തന്നെ മുറുകെ പിടിക്കുന്ന ആളാണോ, വിരോധിച്ചൊക്കെ വിട്ടുനിൽക്കുകയും കൽപ്പിച്ചൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരും ചെയ്യുന്ന തക്കവുള്ള ആളാണോ, ഖാനദാലിക അലാമത്ത് വിലായതിഹി, അത് അയാൾ വലിയാണ് എന്നതിന്റെ അടയാളമാണ്. വമൻ ലാ ഫല, അങ്ങനെ അല്ലാത്തവൻ വലിയാവൂല. പക്ഷെ അതെന്നെ സ്ഥിരാണെന്ന് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞാൾ സ്വഭാവം മാറിയാലോ അല്ലേ? നല്ല മനുഷ്യന്മാരായി ജീവിച്ചിട്ട് ഇപ്പൊ താൻ തോന്നിയെ നടക്കുന്ന ആളില്ലാവൂലേ? അപ്പൊ അതൊക്കെ നമുക്ക് തീരുമാനിക്കാനില്ല. ആ സംഭവം അയാള് അള്ളാഹു അയാളെ ബഹുമാനിച്ചതാണ് എന്നതിന് അത് നമുക്ക് തെളിവായിട്ട് എടുക്കാം എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എതിർക്കുന്നത് എന്തിനെയാണ്, നമ്മൾ അംഗീകരിക്കുന്നത് എന്തിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പലതിനെയും നമ്മൾ എതിർക്കുന്നു. എന്തുകൊണ്ട്? വിലായത്തിലെ ഉണ്ട്, കറാമത്തിലെ ഉണ്ട്. പക്ഷെ കറാമത്ത് എന്തല്ല, വലിയന് കൊടുക്കുന്ന കഴിവല്ല. ബരവാദെന്താ? അമ്പിയാക്കൾ അള്ളാഹു കൊടുത്ത വൈദ്യത്തിൽ നിന്നും ഔലിയാക്കൾ അള്ളാഹുവിന്റെ കറാമത്തിൽ നിന്നുമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മൊഹിദ്ദീൻ ശേഖ് രക്ഷിക്കണേ എന്ന് പറയും, മൊഹിദ്ദീൻ ശേഖ് കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ്. മുത്തലിബിയെ കാക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അള്ളാഹു മൊഹിദ്ദത്തുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ്. എന്നാൽ അത് തെറ്റാണ്. വലിയ എന്ന് പറയുന്നത് വലിയന് കൊടുക്കുന്ന കഴിവല്ല, എന്ത്? കറാമത്ത്. ഇവരെ വാദം വെച്ചാൽ വലിയന് അള്ളാഹു കൊടുക്കുന്ന സിദ്ധിയാണത്, അത് വലിയന്റെ മരണശേഷവും കൊടുക്കും, അതിന് പരിധിയില്ല. ചിലപ്പോൾ അള്ളാഹു തന്റെ കഴിവ് തന്നെ എടുത്തുപയോഗിക്കാൻ ആർക്ക് കൊടുക്കും? വലിയന് കൊടുക്കും. ഇതാണ് അവരെ വിശ്വാസം. ഇതെല്ലാം തെറ്റാണ്. മനസ്സിലായില്ലേ? മരണശേഷവും കൊടുക്കുന്ന, മരണശേഷം ഒരാളുടെ ജീവിതത്തിൽ, ഇപ്പൊ ഞാൻ മരിച്ചതിന് ശേഷം ഞാനുമായി ബന്ധപ്പെട്ട ഒരത്ഭുത സംഭവം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ നമുക്ക് അതിന് തെളിവാണ് ഇപ്പോ സൂറത്തുൽ കഹ്ഫിൽ മൂസാ ഖിദ്ർ സംഭവമുണ്ട് അല്ലേ? മൂസാ നബിന്റെ സംഭവം, ഖിദ്ർ നബിന്റെ സംഭവം അറിയില്ലേ? മൂസാ നബിക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആരോ ചോദിച്ച്, ആരാണ് ഏറ്റവും അറിവുള്ള ആള് ചോദിച്ചു. ഞാൻ തന്നെയാണ്. ഉപരുദ്ദേശിച്ച് ആ കൂടിയിൽ ഞാനെന്നുള്ള അർത്ഥത്തിലായിരിക്കാം. പക്ഷെ പറയേണ്ടത് എന്തായിരുന്നു? അള്ളാഹു ആണെന്നാ പറയണ്ടത്, എനിക്ക് അറിഞ്ഞൂടാന്നാ. ആരാണ് ഏറ്റവും അറിവുള്ള ആൾ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അള്ളാഹു ആണെന്ന് പറയണോ? ഇവിടെ ആരാന്നുള്ളത് അറിയില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിപ്പോയി. അപ്പൊ അള്ളാഹു മൂസാ നബിക്ക് വഹി കൊടുത്തു, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് എന്റെ ഒരു അടിമുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് നീ പോണം. അതാണ് ഖിദ്ർ. അങ്ങനെ കൂട്ടിപ്പോയി. ആ സംഭവം വിശദമായിട്ട് സൂറത്തുൽ കഹ്ഫിന്റെ പരിഭാഷ വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ പോയിട്ട് അദ്ദേഹത്തെ കണ്ടു, നിങ്ങൾക്ക് അള്ളാഹു ചില വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞങ്ങളെ പിന്തുടർന്നോട്ടെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ. ഖിദ്ർ, നിങ്ങൾക്കിന്റെ ഒപ്പം പോരാൻ കഴിയൂല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചിതങ്ങൾ ഇങ്ങനെ വിശദീകരണം ചോദിച്ചോണ്ട്, കാ എന്താ അങ്ങനെ, എന്താ ഒന്നും ചോദിക്കാൻ പാടില്ല, ഞാൻ ചെയ്യണേ ഞാൻ ചെയ്യും, മിണ്ടാണ്ട് പോന്നോളുക, അതിന് പറ്റുമെങ്കിൽ പോരാ. ആയിക്കോട്ടെ സംഭവിച്ച്. പക്ഷേ കുറച്ചും ചെന്ന് ഒരു കുട്ടിനെ കൊന്ന്. ആ എന്തിനാ ഞങ്ങൾ ആ കുട്ടിനെ കൊന്ന്? ഞങ്ങളോട് ആദ്യം പറഞ്ഞ് നീ ആ ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ല. ആ നീ ചോദിക്കൂല. പിന്നെ കുറച്ചാണ് പോയിട്ട് ഒരു കപ്പല്, നല്ലൊരു കപ്പല് മുസാഫിദ് കേടുവരുത്തി. എന്തിനാണ് ആ പാവപ്പെട്ടല്ല കപ്പൽ നിങ്ങൾ കേടുവരുത്തിയത്? അപ്പോഴും പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, നിങ്ങളിപ്പോ രണ്ടാമതാ അപ്പത്, വീണ്ടും ചോദിച്ചു. അന്നും ചോദിക്കൂല. പിന്നെയും പോയി, പിന്നെയും പോയിട്ട് പറഞ്ഞ്. അങ്ങനെ പോയപ്പോ ഒരു കൂട്ടര് ഞങ്ങൾ ദൂരത്ത് നിന്ന് വരുന്നതാണ്, ഞങ്ങളെ സൽക്കരിക്കണം, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടാനുള്ള വഴിയില്ല, അതൊന്നും പറ്റില്ല, ഞങ്ങൾ സൽക്കരിക്കൊന്നുമില്ല എന്ന് ഒഴിവാക്കി. അപ്പൊ അവിടെ അവരെ മതില് കേടുന്നുണ്ട്, ആ മതില് ഉപരി നന്നായി കൊടുക്കുക. ഫില്ലർ ഈ ഗന്ധങ്ങള് ഞമ്മളെ സൽക്കരിക്കൂല എന്ന് പറഞ്ഞ ആട്ടിയ കെട്ടി ഇക്കോട്ടെ മതിൽ നന്നായി കൊടുക്കുക. അങ്ങനെ ഞങ്ങളോട് ആദ്യം പറഞ്ഞ് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കരുത്, ഇനി നമ്മൾ പിരിയാ നല്ലേ. ഇത് മൂന്ന് വട്ടായിപ്പത് പിരിയാ, അതാ ഫിറാഖ് ബൈനിയോ ബൈനിക്ക്. എന്നിട്ട് മൂപ്പര് ചെയ്തതിന്റെ മൂന്നെണ്ണത്തിന് കാരണം പറഞ്ഞുകൊടുത്തു. ആ കുട്ടിയെ കൊന്നത്, ആ കുട്ടി വലുതായാൽ ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും കുഫറിന് നിർബന്ധിക്കും, അത് ഞാൻ പേടിച്ചിട്ടാണ് ആ കുട്ടിയെ കൊന്നത്, അവർക്ക് വേറെ നല്ല സാലിഹായ കുട്ടി അള്ളാഹു കൊടുക്കട്ടെ എന്ന് ഞാൻ ആശിച്ചു. രണ്ടാമത് ആ കപ്പൽ ഞാൻ കേടുവരുത്തിയത്, അതിന്റെ അപ്പുറത്തൊരു രാജാവുണ്ട്, കുറച്ച് നല്ല കപ്പൽ കണ്ട അത് തട്ടിയെടുക്കും, അപ്പൊ അത് കേടുവരുത്തിയ പിന്നെ അത് പൊട്ട കപ്പലാ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ആ പാവങ്ങളെ കപ്പൽ രക്ഷപ്പെട്ടോട്ടെ വിചാരിച്ചിട്ടാ ഞാനത് ചെയ്തത്. ഈ മതിൽ ഞാൻ നന്നാക്കിയാണ്. ഈ മതിലിന്റെ അടിയിൽ എത്തിയും കുട്ടികൾക്കുള്ള ഒരു നിധിയുണ്ട്, വാപ്പ മരിച്ചപ്പോ അതിന്റെ അടിയിൽ വെച്ചതാ. മതിൽ തുറത്താ ഞാൻ നിധി പുറത്താടി പോവും, കുട്ടികൾക്ക് കിട്ടൂല. അപ്പൊ മതിൽ നേരാക്കി അവിടെ വെച്ച് കുട്ടികൾ വലുതായിട്ട് ആ നിധി കണ്ടെടുത്ത് ജീവിക്കും. ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തല്ല, അള്ളാന്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ചെയ്ത്. അതുകൊണ്ട് ഞാൻ ചെയ്തതിന്റെ വ്യാഖ്യാനം അതാണ്, നമ്മൾ മെലിഞ്ഞ കുലങ്ങൾ പോയി കുളിയറിഞ്ഞു. ഇതാണ് സംഭവം, ഖിളിർ നബി മൂസാ നബി സംഭവം. ഇത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്, തൊട്ടപ്പുറത്ത് രാജാവുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ലേ. ആദ്യം ഖിളിറിനെ വലിയാക്കും. ഖിളിർ വഹിയുള്ള നബിയാവുമ്പോൾ അതൊന്നും വിഷയമല്ലല്ലോ, അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഇതിന് ആദ്യം എന്താക്കും, ഖിളിറിനെ വലിയാക്കും. ഖിളിർ മരിച്ചിട്ടില്ല എന്നപ്പോ ഖുറാഫിയുടെ വിശ്വാസം. കയ്യും ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോടെ ഖിളിറേറ്റ് ആണോ എന്ന്, ഖിളിർപ്പോൾ ഇതിലൊക്കെ നടക്കേണ്ടതാണ് ഓലെ വിശ്വാസം. ഖിളിറേറ്റ് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്, ഖുറാഫിയുടെ ബുക്കിലും തബ്ലീഗിയുടെ ബുക്കിലും ഖിളിർ വലിയ കഥാപാത്രം തന്നെയാണ്. അത് പറയാനേ നമുക്ക് വേറെ ഈസം വെക്ക, ഖിളിറുമായിട്ട് ബന്ധപ്പെട്ട കള്ളക്കഥകൾക്ക് കയ്യും കണക്കില്ല. ഏതായാലും ഇരിക്കട്ടെ, അപ്പൊ ഖിളിർ അങ്ങനെ അറിഞ്ഞു, ദൂരത്തുള്ള സംഭവം അറിഞ്ഞില്ലേ. ആ കുട്ടി എന്റെ വാപ്പ ഇവിടെ മതിലിന്റെ അടിയിൽ നിധി വെച്ചത് അറിഞ്ഞില്ലേ. അപ്പൊ മറഞ്ഞ കാര്യം അറിയില്ല, ഒലിയനെ അറിയുന്നല്ലേ എന്റെ അർത്ഥം. പക്ഷെ അവരെന്ത് വിട്ടു, അദ്ദേഹം നബിയാണെന്നുള്ള കാര്യം വിട്ടു. മാത്രല്ല, ഇതെല്ലാം ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മാ ഫഅൽതുഹു അൻ അംരി അല്ലേ, താലിക തഅ്വീലു മാ ലം തസ്തതി അലൈഹി സബ്ര. അതൊന്നും എന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ചെയ്തതല്ല, അള്ളാന്റെ കൽപ്പന അനുസരിച്ച് അള്ളാന്റെ നബി എന്നുള്ളൊക്കെ ഞാൻ ചെയ്തതാണ്. അപ്പൊ അത് വിസ്മരിച്ചുകൊണ്ട് വലിയനെ മറഞ്ഞ കാര്യം അറിയാം എന്ന് സ്ഥാപിക്കണം. മറഞ്ഞ കാര്യം അന്നല്ലാത്ത ആർക്കും അറിയില്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറയുക, നബി ആകാശഭൂമിയുള്ള ഒരാൾക്കും ഗൈബ് അറിയില്ല അള്ളാഹല്ലാതെ. അഷ്റഫുൽ ബശറായ റസൂൽ വരെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടുണ്ടോ? ഇവരിപ്പത് അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇവര്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കണ്ട് പറഞ്ഞോവർ എന്നാണ് ആരെപ്പറ്റി പറഞ്ഞത്? ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ അതുപോലെ വേറെ കഥാപാത്രമാണ് ഈ മൊയ്തീൻ ശേഖ്. യഥാർത്ഥ മൊയ്തീൻ ശേഖും ഇവരുടെ ഭാവനയിലുള്ള ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി രണ്ടും രണ്ടാണ്. ഇ കെ മൗലവി റഹിമഹുല്ല കടവത്തൂർ സ്വദേശിയാണ്, അദ്ദേഹത്തിന് ശേഖ് ജീലാനി എന്നൊരു ബുക്കുണ്ട്, യുവതി അത് പുറത്തിറക്കിയിട്ടുണ്ടോ സംശയമുണ്ട്. അപ്പൊ അതിന് നമ്മൾ വായിച്ചു നോക്കിയില്ലേ, ജീല യഥാർത്ഥ ജീലാനിയും ആളുകൾ മുമ്പിലുള്ള ജീലാനിയും വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മലയാളത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു പുസ്തകമാണ് കുഞ്ഞീദ് മദനി എഴുതിയിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഈ പുസ്തകം വായിച്ചാൽ ആരെങ്കിലും ഉണ്ട് അവിടെ? കെ എൻ എം ഇറക്കിയിട്ട് ഒരു 30 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. ഇതാണിപ്പോ നമ്മളെ ആളുകളെ അവസ്ഥ. എന്തിനായി ബുക്കൊക്കെ ഇറക്കണത് വെറുതെ? ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ ഇപ്പോ ഏത് കൊല്ലം അതിൽ ഇത് ഗൾഫിൽ നിന്ന് ഇറക്കിയ കോപ്പി, അതിൽ ഉണ്ടാവില്ല. കുറേ വർഷങ്ങൾക്കും ഇറക്കിയതാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഈ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട് മൊത്തത്തിൽ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞീദ് മദനി ഇറക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ. കാരണം ഒരുപാട് ഖുറാഫാത്തുകൾ നിലനിൽക്കുന്നത് ഈ വിലായത്തിന്റെയും കറാമത്തിന്റെയും മറവിലാണ്. ഇതില് പിന്നെ സലഫികളെ പല പുസ്തകങ്ങളുണ്ട്, അറബിയിലാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽപ്പെട്ട നേരത്തെ നവാസ് എന്നോട് ക്ലാസ് എടുക്കണം എന്നാണ് ബുക്ക്. ഏത്? അൽ ഫുർഖാൻ ബൈന ഔലിയാ ഇറഹ്മാൻ ഇഷ്ടാൻ എന്നൊക്കെ ഒരുപാട് പേര് കട്ടെടുക്കലുണ്ട് മുസ്ലിയാക്കന്മാര് തർക്കിക്കാൻ വേണ്ടിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ദൗറായിട്ട് ഇവിടെ നടത്താൻ ഇൻഷാല്ല അത് തയ്യാറുണ്ടെങ്കിൽ മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾക്ക് പറയാനുള്ളത് എന്താണ്, നമ്മൾ എതിർക്കുന്നത് എന്താണ്? ഒന്ന്, ആരുടെയെങ്കിലും ജീവിതത്തിൽ വല്ല അസാധാരണ സംഭവം ഉണ്ടായാൽ അയാളെ വലിയായി പ്രഖ്യാപിച്ച് ഇയാൾ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നാ പറയാ, സ്ഥലത്തെ പ്രധാന ദിവ്യ എന്താ പറയാ, അങ്ങനെ കൊണ്ടുനടക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. അതാണ് ഞാൻ നേരത്തെ വായിച്ച ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഉദ്ധരണി. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ വയതീറു ഫിൽ ഹവായി, ഒരാള് വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും പറക്കും മൗലിയ, വെള്ളത്തിന്റെ മീതെ കൂടി നടക്ക വെള്ളത്തിന്റെ മീതെ റോട്ട് കൂടി നടക്കുമ്പോൾ നടക്കുന്നത് കണ്ടാലും ഓൻ വലിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓന്റെ പ്രവർത്തനങ്ങളെ ഖുർആനും സുന്നത്തിറ്റ് തട്ടിച്ചു നോക്കണം. വേറെ ചില റിപ്പോർട്ടുള്ളത് അത് പിശാജ് ഓനെ നടത്തിക്കാണ്. ഈ വിലായത്തും കറാമത്തൊക്കെ ഉണ്ട് എന്ന് ആളുകളേക്ക് തോന്നിപ്പിച്ചിട്ട് ആളുകളെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കാൻ പിശാജ് പല പണി ഒപ്പിക്കും. ഇപ്പൊ രണ്ട് ഒരു ചെയ്ത്താൻ ഇങ്ങനെ ഒരാളെങ്ങനെ താങ്ങിക്കൊണ്ടോ പണിയുണ്ടോ? ചെയ്ത്താൻ നമ്മൾ കാണൂല്ലോ, ചിന്നല്ലേ, കണ്ണ് കാണൂല. അപ്പൊ ഇങ്ങനെ ടിക് 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 ഇങ്ങനെ നടക്കും. പക്ഷെ ആരാ താങ്ങിക്കൊണ്ടോണ്? ശൈത്താനാണ്. അതുപോലെ പറക്കുക, ചില ഒലി ഔലിയാക്കന്മാരെയും കൊണ്ട് ശൈത്താൻ പറക്കും. അറഫയില് അറഫന്റെ അന്ന് അവിടെ ഉണ്ടാവും.
പിറ്റേന്നാണ് കണ്ണൂര്.
ആരാ കൊണ്ടോണ്? ശൈത്താൻ കൊണ്ടോണാണ്. അങ്ങനെ കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ പല സംഭവങ്ങളും, അത് ഈ അൽ ഫുർഖാൻ വഴി ഔലിയാ റഹ്മാൻ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പിശാജ് ചെയ്യും. പിശാജിന്റെ ഉദ്ദേശം എന്താ? ആളുകളെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുക. ഒരു നാട്ടിൽ ഒരു ദിവ്യനെ പിന്നാലെ കൂടിയാൽ ആ നാട്ടിൽ ഒരുപാട് ആളെ പേപ്പിക്കാം. ഇപ്പൊ ജിന്നു കൂടിയ ബീവി എന്താ, എന്തോ പിശാജിവാദം ഉണ്ടായൊരു പെണ്ണായിരിക്കും, ഓളൻ കൂടിയിട്ട് ഓൾക്ക് ദിവ്യത്തുണ്ട് എന്ന് അങ്ങോട്ട് പ്രചരിപ്പിക്കും. ഇവന്റെ ആളുകളൊക്കെ പറയൽ തുടങ്ങും, ഓ ജിന്നമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണ് എന്തങ്ങോട്ട് ചെന്ന് പറഞ്ഞാലും എന്നിട്ട്. അപ്പൊ അതിന്റെ പിന്നാലെ കുറെ ആള് പോകും. പിന്നെ ഓളക്ക് പറഞ്ഞ കാര്യം അറിയുന്നു വിശ്വസിക്കും, ഓൾക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും, ഓളോട് തേടും, ഓൾ കൊടുത്ത വെള്ളം കുടിക്കും, ഓൾ കൊടുത്ത ചരട്. അപ്പൊ ഒരാളെ കൂടിയാൽ മതി ഒരു നാട് മുഴുവൻ ശിർക്കിലാക്കാം. അത് ശൈത്താന്റെ പണിയാണ്. ശൈത്താനി എല്ലാറ്റിന്റെ പിന്നിലുണ്ടാവും. ജാറത്തിലെ ജാറത്തിൽ കഴിവുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ജാറത്തിലെ കറാമത്തുകൾ പ്രചരിപ്പിക്കണ്ടല്ലോ. ഓരോ ജാറും നിലനിൽക്കണെങ്ങനെ? അവിടുത്തെ കറാമത്തിന്റെ കഥകളാണ്. ഇപ്പൊ വരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറും, എന്റെ കറാമത്തെന്താ? അവിടെ മറമാടപ്പെട്ട മുസ്ലിയാര് മരിച്ചതിന് ശേഷം കാല് നീട്ടി, കാലിങ്ങനെ വളഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ജീവിതകാലത്തൊന്നും നീർന്നെങ്കിൽ കക്കൂസ് പോകാനും പള്ളി പോകാനൊക്കെ സൗകര്യം ഇതുണ്ടായില്ല. അങ്ങനെ തന്നെയായിട്ട് പോയി മരിച്ചതിന് ശേഷം നീട്ടി. അപ്പൊ അത് ഭയങ്കര കറാമത്തായി, മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ കറാമത്തുകള്. ഇപ്പോ പിന്നെ ഈ മനമ്പത്ത ബീവി എന്താ ഇതിന്റെ കഥ? ഊരും പേരറിയില്ല എന്നാണ് തുടക്കം തന്നെ. എവിടുന്നോ ഒഴുകി വന്ന ഒരു ജഡം മണത്തിട്ട് നടക്കൂല. കാവിൽക്കണ പോലീസിനെ ഒഴിഞ്ഞു വിട്ടു പറഞ്ഞു ഞമ്മളേറ്റ്. എന്നിട്ട് ഓലങ്ങട്ട് ജാറുണ്ടാക്കി ഫാത്തിമത്ത് സുഹറ എന്ന് പേരും കൊടുത്തു. പിന്നെ കറാമത്തിന്റെ കഥയാണ്. എന്തൊക്കെയാ കഥ? ഒരു പെണ്ണ് ബ്ലൗസ് ഇട്ടിട്ട് ചെന്ന് വയറൊക്കെ പുറത്തോട്ട് ഇറക്കിച്ചിട്ടിട്ട് നോക്കുമ്പോൾ മാരടം ബാഗിലായി പോയി. പിന്നത്തെ കഥ പറയണോ? ഇതാണ് വിശ്വസിക്കാൻ ആളുകള്, മനസ്സിലായില്ലേ? ആ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. അത് വിശ്വസിക്കും ആളുകൾ. ആ കഥ കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓറേ കറാമത്ത് അങ്ങനെയാണ്, ഓറേ കറാമത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇങ്ങനെ മാത്രല്ല, കറാമത്ത് കച്ചവടം അവിടെ നടക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് മുക്കുന്നത് പോലെ, അങ്ങാടി മരുന്ന് മുക്കുന്നത് പോലെ വരും മക്കളെ കറാമത്തുണ്ട്, കറാമത്തുണ്ട്, ആർക്കാ വേണ്ട, എന്താ വേണ്ട, ആരും അത് വിൽക്കാൻ പറ്റിയ സാധനമാണ്. നമ്മളെ കീശിലല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കറാമത്ത് എന്ന് പറഞ്ഞാൽ വലിയ കീശിലിട്ട് ഇറക്കാൻ സംഗതിയല്ല, വലിയ ഇഷ്ടം പോലെ എടുത്തുപയോഗിക്കാൻ പറ്റിയ സംഗതിയല്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരോട് വെളിവാക്കുന്നതാണ്. അതിനാ പൽക്കോഫിന്റെ സംഭവം ഞാൻ പറഞ്ഞത്, അതൊരു കറാമത്താണല്ലോ. ഓർക്ക് മനസ്സിലായി നമ്മൾ 300 വല്ലം കൂടെ ഇറങ്ങി ഇല്ല? ഓർക്ക് മനസ്സിലായോ മറ്റേ രാജാവൊക്കെ പോയിട്ട് ഇപ്പൊ പുതിയ രാജാവ് അവിടെ വന്നേന്ന്? പഴയ നാണയം കൊണ്ട് അങ്ങാടിക്കില്ല, ഇത് പഴയ നാണയമാണല്ലോ, ഇത് എവിടെ നിന്ന് എവിടുന്ന വരുന്നേ, അപ്പോൾ ഓര് ചോദിക്കണത്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് തന്നെ അറിയില്ല എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. ഇത് മുജത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് ശേഷവും കറാമത്തുണ്ടാകാം. കറാമത്തുണ്ടാകാന്നുള്ളത് നമുക്കും പറയാം. ഇപ്പൊ ആ കുട്ടികള് നിധി, ആ വാപ്പാന്റെ ഒരു കറാമത്താണല്ലോ. ഇപ്പൊ അത് വാപ്പാൻ നല്ല ബഹുമാനിച്ചാണ് മക്കള് വലുതാകുന്നത് വരെ. ഇന്നത്തെ പോലെ ബാങ്കൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് മൂപ്പരത് കുഴിച്ചിട്ട് മതിലിന്റെ മേലെ മധുരം കെട്ടി കുട്ടികൾ വലുതായിട്ട് കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അത് അയാളുടെ ഒരു കറാമത്തായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഇത് അയാൾ അവിടുന്ന് ബർസഖിൽ ഇരുന്നിട്ട് നിയന്ത്രിച്ചതാ തന്നെ? അയാൾ വന്നിട്ട് ആ മതിലിട്ട് അല്ലല്ലോ. അപ്പൊ കറാമത്ത് കാട്ടുക എന്നാ പറയാ. ഓ ജാറത്തെ കുറ്റം പറഞ്ഞാ കുരുത്തക്കേട് തൊട്ടു എന്ന് പറയും. എന്താ ഈ കുരുത്തക്കേട് പറഞ്ഞ? ജാറത്തിലുള്ള ശൈഖ് നിന്നെ മനസ്സിലാക്കിയിട്ട് നിനക്ക് വല്ല രോഗവും വരുത്തും. അപ്പൊ മൂപ്പര് ബർസഖിൽ ഇരുന്നിട്ട് കറാമത്ത് പ്രകടിപ്പിക്കുകയാണ്. അതില്ല, കറാമത്ത് പ്രകടിപ്പിക്കാൻ ആർക്കോട്ട് കഴിക്കൂല. കറാമത്ത് പറഞ്ഞാൽ അള്ളാഹുവാണ് പ്രകടിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് കൗമിന്റെ വിശ്വാസം. അതുകൊണ്ട് ജാറത്തെ കുറ്റം പറയാൻ പോണ്ട, കറാമത്ത് കൊണ്ട് ശിക്ഷിക്കും. ഇപ്പൊ അള്ളാഹുവിന്റെ റസൂല് മുഅ്ജിസത്തോണ്ട് ആരെങ്കിലും ശിക്ഷിച്ചിടാം? ഇപ്പൊ സഹാബികളാണ് ഏറ്റവും വലിയ വലിയകള് ഔലിയാക്കന്മാരല്ലേ. സഹാബികൾ ആരെങ്കിലും കറാമത്തോണ്ട് ശിക്ഷിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് രോഗം വന്ന ഏതെങ്കിലും വലിയിന്റെ പേരിൽ നേർച്ചയാക്കുക, മൗലൂദ് നേർച്ചയാക്കുക. എന്നാൽ വലിയ കനിയും പ്രസാദിക്കും, അപ്പന്നെ സഹായിക്കും, മനസ്സിലായില്ലേ? ഒലികിനെ കുറ്റം പറഞ്ഞാൽ എന്താക്കും? ബർസഖി ലോകത്തിന് കറാമത്ത് കാണിച്ചിട്ട് നിന്നെ ശിക്ഷിക്കും. ഇതെല്ലാം തെറ്റായ ധാരണകളാണ് എന്ന് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ വലിയന് ഗൈബ് അറിയുമെന്ന വിശ്വാസം. ഗൈബ് ആർക്കും അറിയില്ല, നബിമാർക്ക് പോലും അറിയില്ല. അത് ഒരുപാട് അത് അതിന് പ്രധാന തെളിവായിട്ടാണ് എന്ത് പറഞ്ഞ ഖിദറിന്റെ സംഭവം അവർ പറയാറുള്ളത്, മനസ്സിലായില്ലേ? പിന്നെ വലിയ അസാധാരണമായ മാർഗത്തിലൂടെ രോഗം ശിഫയാക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഒലിയിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാ മതി, അപ്പുണ്ടാവും, രോഗം ശിഫ്യാകും. അങ്ങനെയാണ് അതിപ്പോ ജാറത്ത് പോയി പറയുമ്പോൾ അങ്ങനെ തന്നെ. ഒലിയിന്റെ ജാറാണ്, മരിച്ചാലും ഒരിക്കൽ കറാമത്ത് കൊണ്ട് കേൾക്കും, കറാമത്തോട് നമ്മളെ മനസ്സിലുള്ളത് അറിയും, നമ്മളെ സഹായിക്കും. ഇതൊക്കെയാണ് അവരുടെ വിശ്വാസം. ആ ജാറത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്ന ആളുടെ വിശ്വാസം അതാണ്. അവിടെ പോയിട്ട് രോഗം പറഞ്ഞാൽ അദ്ദേഹം രോഗം ശിഫ്യാക്കി തരും. എന്നാൽ വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടറെ സമീപിക്കുന്നത് പോലെയാണോ ജാറത്തിന്റെ അടുത്ത് പോയിട്ട് രോഗം ശിഫ്യാക്കണേന്ന് പറയൽ? രണ്ടും ഒരുപോലെ. അങ്ങനെ ഇപ്പൊ ആളുകൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടുത്തെ ബഷീർ ഡോക്ടറെ അടുത്ത് പോയിട്ട് സുഖമല്ലെന്ന് രോഗം ശിഫ്യാക്കി തരണേന്ന് പറയില്ലേ? അത് ചെറുക്കാ. പിന്നെ എന്താ വൈദ്യശാഖ രോഗം ശിഫ്യാക്കണേ ചെറുക്കാല് എന്നാ ചോദിക്കണത്? എത്ര എളുപ്പല്ലേ, ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ബഷീർ ഡോക്ടർ ഇവിടെ മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പില്. അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിച്ച ആളാണ്, നമുക്കറിയാം. അദ്ദേഹം പഠിച്ച ശാസ്ത്രം അനുസരിച്ച് നമ്മളെ കുറെ വിചാരണ ചെയ്യും. അവിടെ വേനുണ്ടോ, ഇവിടെ വേനുണ്ടോ, ഉറക്കണ്ടോ, ഏയ് ശോധന ഉണ്ടോ, അങ്ങനെ പലതും ചോദിക്കും. ചോദിച്ചിട്ട് നിഗമനത്തിലെത്തും, എന്നിട്ടാ ചികിത്സിക്കുന്നത്. ഐ ഗുളിക ഒന്ന് കുടിച്ചു നോക്കി എന്നറിയും, വേദമില്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരികയറി ഗുളിക ഒന്ന് മാറ്റാന്നറിയും അല്ലേ. ഇങ്ങനെയാണ് അയാൾ ചികിത്സിക്കുന്നത്. അതുപോലെയാണ് വൈദ്യശേഖ്. അല്ലല്ലോ, വൈദ്യശേഖ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു അയാളാണ്. അദ്ദേഹത്തെ നമ്മൾ കാണുന്നില്ല, അദ്ദേഹത്തെ നമ്മളീ കാണാൻ കഴിയില്ല. അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടറും അല്ല. അദ്ദേഹത്തോട് പറഞ്ഞാൽ തന്നെ കേൾക്കൂല, കേട്ടാൽ തന്നെ ഇവർക്ക് സഹായിക്കാനും കഴിയൂല. ഇത് രണ്ടും ഒരുപോലെയാണെന്നാണ് സാധാരണക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണത്. കണ്ടതും കേട്ടതൊക്കെ വിശ്വസിക്കണം. ഹുറാഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? കണ്ടതും കേട്ടതൊക്കെ വിശ്വസിക്കണോ എന്ന അർത്ഥം. ഏ അങ്ങനെ ഉണ്ടോ എന്നാവും വിശ്വസിക്കുക, എങ്ങനെ ഉണ്ടോ എന്നതും വിശ്വസിക്കുക, തെളിവുണ്ടോ ഞാൻ ഉണ്ടോ എന്നും നോക്കൂല. അതിനാണ് നമ്മൾ എന്താ പറയാ, ഹുറാഫി എന്ന് പറയാ. കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നവൻ അന്ധവിശ്വാസി എന്നാണ് എന്റെ മലയാളം. മനസ്സിലായില്ലേ? ചീത്തപ്പേരൊന്നല്ല, ഓലെ ശരിയായ ബ്രാൻഡ് നെയിം. അത് അവരമ്മൾ ദേഷ്യണ്ടായിട്ട് പറഞ്ഞല്ലോ, ഓലെ സ്വഭാവമാണ് ആ പറഞ്ഞത്. തെളിവുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, രേഖ ഉണ്ടോ, ദലീലുണ്ടോ എന്നൊന്നും നോക്കൂല. ആ എങ്ങനെ ഉണ്ടോ ഉസ്താദ് പറഞ്ഞാ എന്നാ വിശ്വസിച്ചാടാ എന്ന് പറയും. മനസ്സിലായില്ലേ? മുസാഹിബില് മുടി എന്നിട്ട് മറിച്ച് തന്നെ ഇരുന്നിട്ട് റസൂലിന്റെ മുടി മുസാഹിബില്, ഈ പരപ്പനങ്ങാടി വെച്ച മുസാഹിബിലേ അത് കിട്ടിപ്പോയി. കിട്ടിപ്പോകുമല്ലോ ആരെങ്കിലും ഒക്കെ ഒരു മുടി, ഒരു താടിയുള്ളവനും മുടിയുള്ളവനൊക്കെ അത് ബൈൻഡ് ചെയ്യണോ പ്രിന്റ് ചെയ്യണോ, ഓന്റെ ഒരു മുടിയെ ചാടിയിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെയാണ് വിശ്വസിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ ഈ ജാതിയാണ് ഖുറാഫി എന്ന് പറയുന്നത്. അപ്പോലെ വിശ്വാസമാണ്, അങ്ങനത്തെ ശിർക്കൻ വിശ്വാസങ്ങള് അവർക്കൊന്നുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ നമ്മളെ രോഗം ശിഫ്യാക്കി തരാൻ അവർക്ക് കഴിയും. ഡോക്ടർ രോഗം ശിഫ്യാക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അയാൾ പഠിച്ച വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട് ഇന്ന രോഗം, ഇന്ന സിംപ്റ്റം, ഇന്ന ലക്ഷണം ഉണ്ടായ ഇന്ന രോഗം, അതിന് ഇന്ന റെമഡി, ഇന്ന മരുന്ന്. മനസ്സിലായില്ലേ? അത് കാര്യകാരണ ബന്ധാ. മറ്റതോ ഒരു കാര്യകാരണ ബന്ധമല്ല, അങ്ങ് വിശ്വസിച്ചുകൂടെ, കറാമത്തോണ്ട് ഉപരങ്ങ് ശിവയാക്കും എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അമ്പിയാക്കളെക്കാളും ശ്രേഷ്ഠന്മാരാണ് വിലായത്തുള്ള ഔലിയാക്കന്മാർ എന്നൊരു വിശ്വാസം ഈ ഖൗമിനുണ്ട്. മനസ്സിലായില്ലേ? അതൊരു സമ്മതിക്കൂല. അതിന്റെ പല സൂഫികൾ പറഞ്ഞെന്താ, അമ്പിയാക്കന്മാരുടെ ഇൽമ് എന്ന് പറഞ്ഞ അള്ളാന്റെ അടുത്ത് കിട്ടുന്ന വഹിയാണ്. മനസ്സിലായില്ലേ? എന്നാൽ അതെങ്ങനെ, നേരിട്ടല്ല, ജിബ്രീൽ മുഖേന അള്ള കൊടുക്കുന്ന വഹിയെ. എന്നാൽ ഔലിയാക്കന്മാർക്ക് നേരിട്ട് അള്ളാഹുവിൽ നിന്ന് കണക്ഷനാ, ലദുന്യായ ഇൽമ് എന്നാ പറയാ. ഏയ് ഖിളറിനൊക്കെ അതാ ലദുന്യായ ഇൽമ് ഉണ്ട് എന്നാ പറയാ നേർക്ക് നേരെ. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന സഹീഹുൽ ബുഖാരി അല്ലെ ഹദീസ് ആരാണ്? ആദ്യം ബുഖാരി പറഞ്ഞു, ബുഖാരിയോട് ഇന്ന ആള് പറഞ്ഞു, അയാളോട് ഇന്ന താബി താബി പറഞ്ഞു, അയാളോട് സാബി പറഞ്ഞു, അയാളോട് സഹാബി പറഞ്ഞു, സഹാബി നബി എന്ന് കേട്ടു. ഒറ്റൊന്ന് ജീവണ്ടോ, ഒക്കെ മരിച്ചുപോയി ബുഖാരി അടക്കം മരിച്ചു. ഈ മയ്യത്തുകൾ പറഞ്ഞ ഒക്കെ വിശ്വസിക്കണങ്ങൾ ഞങ്ങൾ ഹയ്യായ അല്ലാന്ന് നേരിട്ടാണ്. ഹദ്ദസനി ഖൽബി അൻ റബ്ബി, എന്റെ റബ്ബ് എന്റെ ഖൽബ്, എന്റെ കൽബ് എന്റെ റബ്ബിൽ നിന്ന് നേരിട്ട് ഹദീസ് പറഞ്ഞു. പടച്ചന്റെ നേരിട്ട് കണക്ഷനാണ് അല്ലേ. അപ്പൊ ആരാ വലുത്? അമ്പിയോ ഔലിയാവോ? ഔലിയാ വലുത്. അതവരെ വിശ്വാസം മാത്രല്ല, ഖുദ്നാ ബഹ്റൻ വഖഫർ റസൂൽ സാഹിലഹു, ഞങ്ങൾ കടലിൽ എടുത്തു ചാടി പ്രവേശിച്ചു. അമ്പിയാക്കൾ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്, ഇറങ്ങണോ ഇറങ്ങണേ, ഇറങ്ങണോ ഇറങ്ങണ്ടേ, പേടിച്ചിട്ട്. എന്താ അവർക്ക് അങ്ങനത്തെ ലദുന്യ ഇൽമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലാണ് നബിമാരെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ പള്ളി ദർസിൽ ഇവർ പഠിപ്പിക്കണത് എന്താന്നറിയങ്ങള്, ശറഉൽ അഖായിദിൽ വലാ യബ്ലുഗു വലിയ്യുൻ ദറജത്തുൽ അംബിയായി, ഒരു വലിയ നബിമാരുടെ പദവിയിൽ എത്തുകയില്ല. ലിഅന്നൽ അംബിയാ മഅസൂമൂന, അംബിയാക്കൾ മഅസൂമീങ്ങളാണ്. എന്താ മഅസൂമീങ്ങൾ പറഞ്ഞ? പാപ സുരക്ഷിതർ, തെറ്റുപറ്റാതെ അള്ളാഹു കാത്തുരക്ഷിക്കുന്നവരാണവർ. മഅമൂനൂൻ അൻ ഖൗഫിൽ ഖാത്തിമ, അവസാനം മോശമാകുന്നതിനെ കുറിച്ച് പേടിയില്ല. എങ്ങനെയാണ് ആക്കിബത്ത് എന്നറിയില്ല, അവസാന മരിച്ചു പോകുന്നത് വല്ല തൂങ്ങിയോ പിന്നെ മറ്റേ വിഷം കുടിച്ചോ അങ്ങനെയൊക്കെ മരിക്കുക. അങ്ങനെ പല മരത്തിലും വളരെ മോശമായ മരണങ്ങളുണ്ടാവും. മോശമായ മരണം സംഭവിക്കുന്നതിൽ നിന്നും സുരക്ഷിതരാണ് ആര്? അമ്പിയാക്കള്. എന്നാ ഔലിയാക്കൾ അങ്ങനെ അങ്ങനെ വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. മുക്രമൂന ബിൽ വഹി, വഹി കൊണ്ട് ആദരിക്കപ്പെട്ടവരാണ്. അത് ഔലിയാക്കൾക്ക് ഉണ്ടാവുമോ? വഹി ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ഓലെ അതിന് പേര് മാറ്റും. കശ്ഫ്, ഇൽഹാം, ബഹീനേക്കാളും വലുതായിട്ടാ പറയാ. മനസ്സിലായില്ലേ? ഞാൻ കശ്ഫ് കൊണ്ട് സഹായിക്കും, കശ്ഫ് കൊണ്ട് ചികിത്സിക്കും എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ, അതൊക്കെ ശൈത്താനിയത. മുക്രമൂന ബിൽ വഹി വ മുശാഹദത്തിൽ മലക്കി, മലക്കിനെ കാണൽ കൊണ്ടും ആദരിക്കപ്പെട്ടവരാണ്. നമ്മൾ മലക്കിനെ കാണോ? റസൂലിന്റെ അടുത്ത് ജിബ്രീൽ വന്നു, സാബികളൊക്കെ ഇരിക്കുന്നത്, സാബികൾ ആരും കാണില്ല. വന്നു വഹി എടുത്ത് മൂപ്പര് പോയി. ആരെല്ലാം കണ്ടോ? അബൂബക്കർ കണ്ടോ? ഉമർ കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് മാത്രല്ല, നബിമാര് അള്ളാഹുവിന്റെ ദീനിന്റെ വിധികൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. വൈർഷാദിൽ അനാം, മാനവരാശിക്ക് നേർവഴി കാണിക്കുവാനും. ബഅദൽ ഇത്തിസാഫിബിക മാലാത്തിൽ ഔലിയ, എന്നാ ഔലിയാക്കൾക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അമ്പിയാക്കൾക്കുണ്ട്. അതിന് പുറമെ ഈ പറഞ്ഞൊക്കെ ഉണ്ട്. അപ്പൊ ആരാ വലുത്? ആരാ വലുത്? അമ്പിയാ ഔലിയാവോ? നബിമാരാണ് ഏറ്റവും വലുത്. ഒരു വലിയ എത്ര വലിയ വലിയാലും എടുക്കത്തൂല, നബിന്റെ പദവിയിൽ എത്തൂല എന്നാണ് കിതാബ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവരും പറയണതോ, നബിക്കും സ്വന്തം ഭാര്യന്റെ മനസ്സിലുള്ള അറിഞ്ഞില്ല. അറിഞ്ഞോ? ആയിഷ ബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദ പ്രചരണം ഉണ്ടായിട്ട് കട്ടിലെ മുഖാമുഖരിക്ക അല്ലേ ആയിഷ ചെയ്തിട്ടുണ്ട്. ഈ പറയണട്ട ആയിഷ, നബിയെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല, അല്ലെന്നെ എന്റെ നിരവരായിട്ടും വെളിപ്പെടുത്തണം. അതാ നെറ്റി വിയർക്കുന്നു, റസൂലുള്ളാഹ് വഹി വരുന്നു. ഇന്നല്ലദീന യാഊ ബിൽ ഇസ്ബത്തും മിൻകും, ഈ കള്ളാരോപണം കൊണ്ടുവന്ന നിങ്ങളുടെ കൂട്ടത്തിലൊരു ഒരു ഗ്രൂപ്പാണ്. ആയിഷ സന്തോഷിച്ചുകൊണ്ടുക, നിന്റെ നിരപരായിത്വം അല്ലാഹു വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അല്ലാഹു വെളിപ്പെടുത്തോളം സ്വന്തം ഭാര്യന്റെ മനസ്സ് വായിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? അഷ്റഫുൽ ബഷറായി റസൂലിന് കഴിഞ്ഞില്ല. നബരോ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. അത് വിശ്വസിക്കണം, വിശ്വസിച്ചാലേ ശുന്യാകുള്ളൂ. കണ്ണ് കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ കണ്ട് പറഞ്ഞു തരും. അപ്പൊ ആരാ വലുത്? വലിയ നബിയോ? നബിയെക്കാളും വലുതല്ലേ ഇപ്പൊ മൊയ്തീ ശേഖ്? അത് കൗമിന്റെ വിശ്വാസം. അപ്പോൾ പള്ളി ദർസിൽ പറയുന്ന എന്താണ്? ഒരു വലിയ ഒരു നിലക്കും നബിന്റെ സ്ഥാനത്തെത്തൂല. കാരണം വലിയന്റെ എല്ലാ സിഫത്തുകളും നബിമാർക്കുണ്ട്. അതിന് പുറമെ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഒന്ന് മഹസൂമിങ്ങളാണ്. പക്ഷെ ബല മഹസൂമിന് എന്തോ ഔലിയ മഹ്ഫൂല എന്ന് പറയും, പേരെന്നങ്ങ് മാറ്റും കണ്ടോ. പിന്നെ വഹി കൊണ്ട് ആദരിക്കപ്പെട്ടവരാണ്. അതിന് വരെന്താക്കും? ഇൽഹാം, കശ്ഫ് എന്ന ഇൽമുൽ മുകാശഫ് ഉണ്ട് എന്ന് പറയും വഹീന്റെ അപ്പുറത്തെ. പിന്നെ മുക്രമൂന ബിൽ വഹി മുശാഹദത്തിൽ മലക്കി, മലക്കിനെ കാണും. ഏ മലക്ക് വരാതെ നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർലേ, നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ. അപ്പൊ മലക്ക് വന്നിട്ട് പറയാണ്, വൈദിനെ എന്റെ ഒറ്റ മുരീദും ഇല്ലട്ടോ, ഞാൻ മുഴുവൻ നരകം തപ്പിയോക്കി. അപ്പോ മലക്കിടക്ക് വരുന്നു പോണ്, ഒരു പ്രശ്നമല്ല. അപ്പൊ മലക്കിനെ കാണാന്നുള്ളതും. അപ്പൊ നബിമാരെ പദവിയൊക്കെ ഇവർ കൊടുക്കുകയാണ്. ആർക്ക്? ഒലിയിന് കൊടുക്കുകയാണ്. പിന്നെ മുശാഹദത്തിൽ മലക്കി മഅമൂറൂന ബി തബ്ലീഗിൽ അഹ്കം, അതേതായാലും ഇല്ല. ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന റസൂലിനതുണ്ട്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നിന്റെ റബ്ബെന്ന് നിനക്ക് അവതരിച്ചു കിട്ടിയൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഫൈൻ ലം തഫഅൽ ഫമാ ബല്ലഗത റിസാലത, അത് നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ നിന്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ല. അപ്പൊ ഈ വക ഗുണങ്ങളൊക്കെ അമ്പിയാക്കൾക്കുള്ള, അതൊന്നും ഔലിയാക്കൾക്കില്ല. അപ്പൊ വലിയാണ് നബിയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. മാലകളിലേക്ക് കടന്നാല് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോ മറിഞ്ഞ് മറിഞ്ഞ കാര്യം അറിയുന്ന കാര്യം, മനസ്സത്തെ കാര്യം അറിയുന്ന കാര്യം. ഇപ്പൊ റസൂല് പറയും, നിങ്ങൾ രണ്ടാളുകൾ തർക്കണ്ടായിട്ട് കേസ് വാദിക്കാൻ എന്റെ അടുത്ത് വരും. അപ്പൊ ഒരുത്ത നല്ല വക്കീലിനെ മാതിരി വാദിക്കുന്നതിനേക്കാരം മറ്റൊന്നും സാധു പറഞ്ഞു തെളിയിക്കാനും കഴിയൂല. ഓ കള്ളനായിരിക്കും, ഈ ബാധിക്കണോ ഭയങ്കര കള്ളനായിരിക്കും. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും? ഈ സാധുവാണ് കുറ്റക്കാരൻ, എന്നിട്ട് ഞാൻ ഇവനെതിരായി വിധിക്കും. അങ്ങനെ ആരെങ്കിലും എന്റെ അടുക്കൽ നിന്ന് കള്ള വിധി വാങ്ങിയാൽ അവൻ നരകത്തിന്റെ കഷ്ണമാണ് വാങ്ങുന്നെന്ന് ഓർമ്മയിരിക്കട്ടെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? റസൂലിന്റെ കോടതിയിൽ നിരപരാധി ശിക്ഷിക്കപ്പെടും. ഇനി അങ്ങനെ വാദിക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായിരുന്നു റസൂല ഞാൻ പോടുന്നു എന്ന് പറഞ്ഞോ? പറഞ്ഞവി പറയാണ്, നിങ്ങൾ എന്റെ അടുത്ത് കേസ് വാദിക്കാൻ വരും, നിങ്ങളിൽ ഒരാൾ മറ്റേ ആളെക്കാൾ വാഗ്വൈഭവമുള്ള ആളായിരിക്കും, വാക്ചാതുര്യമുള്ള ആളായിരിക്കും, അപ്പോൾ ഇയാളാണ് കുറ്റവാളി എന്ന് ഞാൻ വിചാരിക്കും, ഇയാൾക്കെതിരായിട്ട് ഞാൻ വിധിക്കും. അങ്ങനെ കള്ളവിധി വാങ്ങിയാൽ അവൻ നരകത്തിന്റെ കഷ്ണാണോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? റസൂൽ എന്നാക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. ഇപ്പോ പിന്നെ വിഷം പുരട്ടി ഇറച്ചി കൊണ്ടെന്നല്ലോ റസൂൽ എന്നാക്ക് കൊടുത്തല്ലോ, റസൂല് വരെ വായിലിട്ട് തുപ്പിക്കളഞ്ഞതാ. അപ്പുറത്തെ ഒരു സഹാബി അവിടെ എന്ത് ചെയ്തു? മരിച്ചു. ബിസ്റുബിൽ ബറ എന്ന സഹാബി മരിച്ചു വീണു. നബിക്ക് മനസ്സിലായോ അതിൽ വിഷമുണ്ടെന്ന്? ഖൈബറിന് നബിയല്ലേ, അറിഞ്ഞോ? അപ്പൊ നബിക്ക് ഖൈബറിയില്ല. പിന്നെ ആ പെണ്ണിനെ പിടിച്ചു, പിടിച്ചു കൊണ്ടുവന്നപ്പോ പെണ്ണ് പറയണെന്ത്? നിങ്ങൾ യഥാർത്ഥ നബിയാണോ കള്ള നബിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്താണ്. അന്നവളെ വിട്ടേക്കാണ്. പിന്നീട് ഇയാൾ മരിച്ചു, ബിസ്റുൽ ബറ എന്ന സഹാബി മരിച്ചപ്പോ ഓൾക്ക് ശിക്ഷ നടപ്പിലാക്കി. അപ്പോ അതിനെന്ത് കിട്ടി? റസൂലുള്ളാഹി മറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന്. പിന്നെ ഇവർക്ക് വേറൊരു വാദമുണ്ട്, ഔലിയാക്കള് ഹഖീഖത്തിലെത്തിയ പിന്നെ ശരീഅത്ത് വാദകല്ല. ഇപ്പൊ നിക്കരിക്കാത്ത ഔലിയ പള്ളിന്റെ അവിടെ നിന്ന് അങ്ങനെ ആളുകൾ വരുന്നത് നൂറിക്കരിക്കട് അസറിക്കരിക്കട് മൂപ്പര കിടക്ക തന്നെ ഞാനെന്താ നിക്കരിക്കാത്ത ചോദിച്ചു പോയത്? ഓറ് ഹഖീഖത്തിലെത്തിയ ആളാണ്. നല്ല തെളിവുണ്ട്. എന്താ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ. യഖീനത്തുന്നത് ഒരു ഇബാദത്തിൽ ഓർക്ക്. യഖീനത്തി പോയി റസൂലിനെ, റസൂലിന്റെ അവസാന സമയത്ത് മാരകമായ വിഷം മരിക്കുന്ന ആ അസുഖത്തിൽ പോലും എന്താണ് ജനങ്ങളെ നിസ്കരിച്ചോ? ഇവിടെ തന്നെ കൊര അല്ലേ? പള്ളിയിൽ നിന്ന് പെരയും തമ്മിൽ വ്യത്യാസം എന്താ? ഉടലും തലയും തമ്മിൽ വ്യത്യാസം. വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയിൽ നിങ്ങളെ കടന്നിട്ട് വീട്ടിക്ക് ആയിഷന്റെ തലേന്ന് ചെയ്യിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ചെയ്യുക. അവനെ എനിക്ക് നിസ്കരിക്കാൻ വരാൻ വയ്യ അല്ലേ? എന്നിട്ട് ഇപ്പുറത്തെ ഒരാൾ ഇപ്പുറത്തെ ഒരാൾ പൂട്ടിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരിക ജമാഅത്തിൽ നിൽക്കാൻ. അപ്പോ ഇവരോ ഹക്കീക്കത്തിൽ എത്തിപ്പോയി, നിസ്കരിക്കേണ്ട ആവശ്യമല്ല ഇത്. അപ്പൊ ആരാ വലുത്? നീ നിസ്കരിക്കാത്ത വലിയ, നോമ്പെടുക്കാത്ത വലിയ. ഇപ്പൊ ഈ വലിയ ഔലിയാക്കന്മാരെ ചരിത്രത്തിലൊക്കെ ഉണ്ട്. ഇപ്പോ മടവൂര് ഔലിയ റമദാമാസത്തിൽ പച്ചയായി സിഗരറ്റും വലിച്ച് ചായ കുടിച്ച് നടന്നിരുന്നു. ഇവര് എനിക്കൊക്കെ റമത്തായിട്ട് സ്വർണ്ണ ചെയ്ത് ധരിച്ച് നടന്നിരുന്നു എന്നൊക്കെ. അപ്പൊ ജദുബിന്റെ ഹാലാന്നാ പറയാ. ഇതാണ് ജദുബിന്റെ ഹാല്. ജദുബിറിനെങ്ങനെ ഇളകി തുള്ളു, അതിനെ ജദുബ് പറയാ. ഈ കോമരൊക്കെ കണ്ടിട്ടില്ല നിങ്ങള്? അങ്ങനത്തെ ഹാലൊക്കെ ഉണ്ട്. ഇവർക്ക് പല ജാതി ഹാലുകളാ. അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാണ്ട് എനിക്ക് സമയമില്ലാത്തോട് ഞാൻ നിൽക്കുന്നില്ല. ഏതായാലും ശരീഅത്തിന്റെ നിയമം പാലിക്കാത്ത, ശരീഅത്തിന്റെ നിയമം ബാധകമല്ലാത്ത ഹഖീഖത്തിന്റെ പദവിയിലെത്തി എന്നൊരു വാദം ഇവർക്കുണ്ട്. പിന്നെ 40 തടിയുണ്ട് എന്നുള്ളൊരു വാദം ഉണ്ട് ഇവർക്ക്. നബിമാർക്ക് 40 തടി ഉണ്ടാ? നബി മദീനത്തിലായാലും പോകുമ്പോ പുറത്ത് സാബിയൽ ആരെങ്കിലും പകരാക്കുക. ഞാൻ പേരുള്ള ഈ കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ട്. 40 തടി ഉണ്ട്. 1 തടി യുദ്ധത്തിന് പോവുക, 1 തടി മദീനത്തിക്ക. നബി ഭാര്യമാർക്ക് ദിവസം ഒരുക്കലാ? ഒരുക്കേണ്ട ആവശ്യമുണ്ട. 9 ഭാര്യയില്ല, 40 ഭാര്യ ഉണ്ടെങ്കിൽ ഒരേ ദിവസം പോയിക്കൂടെ? കണ്ടോ? അപ്പോ ആ ആരാ വലുത്? നബിയോ വലിയോ? ഇവരെന്ത്? ഇവരെന്താ അതിന് സുന്നത്താ? അഹലസുന്നത്തിന്റെ വാദമല്ല ഇവർക്കുള്ളത് എന്നുള്ളതിന്റെ തെളിവാത്. ഇപ്പോ നിക്കരിക്കണ വിഷയം പറഞ്ഞ ഉരുളിക്കുന്തല മുദരിസ് മറ്റേ നിക്കരിക്കണില്ല എന്ന്. അപ്പൊ കൈ ഇങ്ങനെ കാണിച്ചിട്ട് നോക്കുക. അപ്പൊ ടി വി കാണുന്ന മാതിരി മുപ്പര് മക്കത്തിങ്ങനെ നിക്കരിക്കണ കണ്ടു കണ്ട. അഞ്ഞി പറയോ എന്റെ വെയിറ്റ് ഉണ്ണി മോയിൻ ആജിയെടുക്കട്ടില്ലേ പണ്ട് സെൽഫി പാടിയത്? അപ്പൊ ആ ജാതി കഥകളൊക്കെ ഇവര് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഒരു അടിമ ബുദ്ധിയും ഉള്ളിടത്തോളം കാലം പ്രായപൂർത്തിയെത്തിയ ആളാണെങ്കിൽ അയാളിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങൾ ഒഴിവാവൂല. അള്ളാഹുവിന്റെ നിയമങ്ങൾ ബാധകമാകാനുള്ള നിയമം എന്താ? ബുദ്ധി ഉണ്ടാകണം. ഭ്രാന്തനാണ് പിന്നെ ബാധകല്ല. ഇവരെ അധികം ഔലിയാക്കന്മാരും എന്താണ് അരപ്പിരി ലൂസ, ഫുൾ പിരിയിൽ ഒറ്റൊന്നുമില്ല. ഏത് വലിയനങ്ങൾ എടുത്തു നോക്കിയാലും ഒക്കെ ഭ്രാന്തന്മാരാ. ഈ ഭ്രാന്തന്മാരെ കൊണ്ടെടുക്കണ മുഴുവനും. എന്നിട്ട് അതിനുള്ളിൽ വ്യാഖ്യാനുണ്ട്, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ മജാനീനുൽ ഉഖല. ബുദ്ധി ഉണ്ട് ഇവനെ ഭ്രാന്തനാവോ? ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ തന്നെ പേരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചു വെച്ചിട്ടത്. ഇസ്ലാമിന്റെ നിയമം ബാലിഹും ആഖിലുമാണോ? പ്രായപൂർത്തിയെത്തിയ സ്വയംബോധമുള്ള എല്ലാവർക്കും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ബാധകമാണ് എന്ന്. അല്ലാത്തവന് പിന്നെ ബാധകല്ല. അപ്പൊ ഭ്രാന്തനാണ്, ഒന്നും അത്തായുണ്ടോ, നോമ്പുറക്കലുണ്ടോ, ഒന്നുമില്ലല്ലോ, നോറുണ്ടോ, അസറുണ്ടോ, ഒന്നുമില്ലല്ലോ. അവ ഭ്രാന്തന്മാരെ സംബന്ധിച്ചിണ്ടാവില്ല. പക്ഷെ ഒലിയാണെന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ ചെയ്യാതിരിക്കുന്നത്. പിന്നെ അള്ളാന്റെ കഴിവുകൾ പോലും ഔലിയാക്കൾക്ക് കിട്ടുന്ന അവരെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞില്ല മറ്റേ അതീസ് ദുർവ്യാഖ്യാൻ ചിട്ട് അള്ള കാണുന്ന പോലെ കാണും, അള്ള കേൾക്കുന്നു എന്ന് പോയി പോയിട്ട് അള്ളാന്റെ അറിവ് എനിക്കുണ്ട്, അള്ളാന്റെ ഇൽമ എനിക്കറിയാം, അതിന്റെ അക്ഷരങ്ങൾ പോലും ഞാൻ എണ്ണി ക്ലിപ്തപ്പെടുത്തും അള്ളാന്റെ അറിവേ. മൗജൽ ബഹരി, കടലിൽ എത്ര തെരയുണ്ടെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ മണലിൽ എത്ര തെരയുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ മൊയ്തീ ശേഖ് പറഞ്ഞു എന്നാണ് പറയോ. ഒരു ഈമാനുള്ള മനുഷ്യൻ പറയുമല്ല അള്ളാന്റെ അറിവ് എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകായിട്ട് ഉദാഹരണം പറഞ്ഞിക്കുക. ഖുർആൻ അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ വൈപുല്യം, കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ കലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബല അൻ തഫദ കലിമാത്തി റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. എന്താർത്ഥം? ഈ ഏഴ് സമുദ്രപ്പുള്ളത്, ആ ഏഴ് സമുദ്രം മഷിയാക്കി, അത് ഒരേഴും കൂടി എത്ര കൊണ്ടെന്നു അതൊക്കെ മഷിയാക്കി എന്നിട്ട് എഴുതിയാലും അള്ളാഹുവിന്റെ വചനങ്ങൾ തീരുകയില്ല, മഷി അങ്ങ് തീർന്നു. ഇതാണ് അള്ളാന്റെ അറിവ്. നമുക്ക് ഭാവനയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു കടലിലെ വെള്ളത്തിന് എഴുതി എത്ര ഉണ്ടാവും, അങ്ങനെ ഏഴ് കടലിലെ വെള്ളവും എഴുതി, അങ്ങനത്തെ ഏഴ് കൂടി 14 കടലിൽ എന്നിട്ട് എഴുതി, ഭൂമിയുള്ള മുഴുവൻ വെള്ളവും അതിന്റെ ഇരട്ടി കൂടി കൊണ്ടുവന്നിട്ട് എഴുതിയാലും അള്ളാന്റെ വചനം ബാക്കിയിരിക്കും. അത്രയും വിജ്ഞാനമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അള്ളാന്റെ വിജ്ഞാനത്തിന്റെ വൈപുല്യം എളിയ മനുഷ്യന്റെ ബുദ്ധിക്ക് കോലപ്പെടാത്തത് കൊണ്ടൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. നഫിദത്വം, അള്ളാന്റെ വചനം ബാക്കിയായിരിക്കും, മഷി തീർന്നു പോകും. എന്നിട്ട് ആ ഇൽമി എനിക്കുണ്ട് ഈ റൂമിലൊരു പുഴുവായ മനുഷ്യൻ പറയാ, അപ്പൊ എന്ത് ധിക്കാരം നനച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാനെ പോലും തോൽപ്പിക്കുന്ന, പിന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, പടച്ചോൻ തന്നെ പേടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഔലിയാക്കന്മാരുടെ മുമ്പില്. മാത്രല്ല ഔലിയാക്കന്മാര് മീറ്റിംഗ് കൂടും ഇറാ ഗുഹയില്, എന്നിട്ട് ഓരോ കാര്യം തീരുമാനിക്കും, അത് നടപ്പിലാക്കുന്ന പണി ആർക്ക്? അള്ളാഹ്ക്ക്. എക്സിക്യൂട്ടീവാണ് അള്ളാന്റെ പണി, മനസ്സിലായില്ലേ? മാനേജർമാർ വരും. ഈ രൂപത്തിലുള്ള ഒരുപാട് കുഫ്രിയത്തിന്റെ വിശ്വാസങ്ങൾ ഇവർക്കുണ്ട്. മാത്രല്ല മൊയ്തീ ശേഖിന്റെ സദസ്സിലൊക്കെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരൊക്കെ ഹാജരാവുന്നതാണ്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലീസിൽ ഹാജിറാകുന്നവർ ആവണ്ണം നമ്മുടെ കോജ റസൂലുള്ള അവരുടെ റൂഹുമാ വീടെ വരുന്നവർ ഏറിയേ കൂറും ഹിലേറെ കാണുന്നവർ അവരുടെ അറിവുന്നീലയൊന്നിറഞ്ഞോവർ. ഇടക്കിടക്ക് ഹിലറിനെ കാണും, ഹിലറിങ്ങനെ മെലസിൽ നടക്കല്ലേ, എല്ലാവർക്കും വിലായത്തിന്റെ അറിവും കൊടുത്തിട്ട് ഇങ്ങനെ റസൂലുള്ളാന്റെ റൂഹ് അവിടെ ഹാജരാകുന്നുണ്ട്. അമ്പിയാക്കൾ ഔലിയാക്കൾ എല്ലാവരും മൂപ്പര സദസ്സിൽ ഇൽമ് നേടാൻ വരുന്നുണ്ട്. അവരെക്കളൊക്കെ മേലെ പാര് ഇതൊക്കെ വിശ്വസിച്ചാലേ സുന്നിയാവുള്ളൂ. അതുകൊണ്ട് അസുന്നി നമുക്ക് വേണ്ടാന്ന് തന്നെ, അതൊരു തരം ചെന്നിയാണ്, മനസ്സിലായില്ലേ? അത് നമ്മൾ ഈ സമൂഹത്തെ ഒമ്പാടും അന്ധവിശ്വാസങ്ങളിൽ കെട്ടിയിട്ടത് ഈ രണ്ട് പദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്. ഏതായിരുന്നാലും ഞാൻ ഇനി കൂടി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയുമാണ്. അതെങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതിനുള്ള മാനദണ്ഡമാണത്, മനസ്സിലായില്ലേ? ആ പിൽക്കാലത്തുണ്ടായിട്ടുള്ള മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും പ്രമാണങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണെന്ത്? സലഫു സാലിഹുകളുടെ വ്യാഖ്യാനത്തെ പിൻപറ്റുക എന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം ദുർവ്യാഖ്യാനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കൂ. അതൊക്കെ സലഫുകൾ അങ്ങനെ മനസ്സിലാക്കിയോ? അപ്പൊ അവരെല്ലാത്തിനും ആയത്ത അവർക്ക് വഴവിത റബ്ബൊക്കെ എത്തായി എത്തിയേക്കൽ യക്കീൻ, എന്ത് ചെയ്യണ്ട, യക്കീൻ എത്തിയാൽ നിക്കരിക്കണ്ട, ഇങ്ങനെ എല്ലാറ്റിനും ആയത്താണ്, മനസ്സിലായില്ലേ? ലാത്തക്രമുസ്സലാത്ത വന്തും സുക്കാറ, മത്തന്മാരായിക്കൊണ്ട് മത്ത് ബാധിച്ചവരായിക്കൊണ്ട് നിക്കരിക്കുന്ന കള്ള് നിരോധിക്കുന്ന മുമ്പുള്ള ആയത്ത. അവരെന്തിനാ പോകുന്നത്? അള്ളാഹുവിന്റെ സ്നേഹത്തിൽ ലയിച്ച് ബുദ്ധിമറിഞ്ഞവർക്ക് നിക്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുണ്ടോ ഒരു ബുദ്ധിമറിയല്? സ്നേഹത്തിൽ, അള്ളാഹുവിനുള്ള സ്നേഹത്തിൽ അതിര് കവിഞ്ഞ സ്നേഹത്തെ അള്ളാഹുവിൽ ലയിച്ചു, അള്ളി ഇയാളോട് ലയിച്ചിട്ട് ഒന്നത് അനല്ലാ, ഞാൻ തന്നെയാണ് അള്ളാഹ് എന്നൊക്കെ പറയാ. ഹല്ലാജിന്റെ കഥ അതുപോലെ തന്നെ വേറെയും കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഹല്ലാജിനെ കുരിശി തറച്ച് കൊല്ലയത് പരസ്യായിട്ട്, എന്തേ ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് വാദിച്ചു. ആ ഹല്ലാജ് രക്തസാക്ഷിയെന്നാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബിൻ അറബി തനിച്ച കാഫറായിരുന്നു, തദ്വൈതവാദം ഇസ്ലാമിൽ കടത്തിക്കുട്ടിയാളാണ്, അയാള് വലിയ ഒലിയാണെന്നാ പറയണത്. ഇവർ പറഞ്ഞു പറഞ്ഞപ്പോ അരിസ്റ്റോട്ടലും സോക്രട്ടീസ് ഒക്കെ ഇവർക്ക് ഒലിയാണ് ഒക്കെ എഴുതിച്ചിട്ടുണ്ട് ഇവര്. മനസ്സിലായില്ലേ? ബിംബാരാധന സത്യാണെന്നാ പറയണത്. ആ പശുക്കുട്ടി ആരാധിച്ചവരും ഒക്കെ യഥാർത്ഥത്തിൽ ആരാധിച്ച അള്ളാനെയാണ്. ഇങ്ങനെയുണ്ട്, അബൂജഹലിന്റെ കുഫറും റസൂലിന്റെ ഈമാനും ഒന്നാണെന്ന വാദം. അങ്ങനത്തെ കുഫിരിയത്താണ് സൂഫിസം എന്ന് പറയുന്നത്. ഇപ്പൊ സൂഫിസത്തെ കൊണ്ട് വളർത്തി പറഞ്ഞിട്ട് സൂഫിയാക്കൾ പങ്കെടുക്കുന്നു, ആരിഫീങ്ങൾ പങ്കെടുക്കുന്നു, ദുആ കിജാബത്ത് കിട്ടുന്ന മഹാന്മാർ വരുന്നു എന്നൊക്കെ, ഇതാണ് ഈ സൂഫി എന്ന സാധനം. തനിച്ച കുഫിരിയത്താ പ്രചരിപ്പിക്കണത്. മനസ്സിലായില്ലേ? സലഫികൾക്കുള്ള വലിയ കുറ്റം എന്താ? സൂഫിസല്ല, തസവൂഫില്ല. അതാ വലിയ ദോഷം. തബ്ലീഗുകാരും മറ്റൊക്കെ പറഞ്ഞത് തസവൂഫില്ല, തസവൂഫില്ല. ഏതാ തസവൂഫ്? ഈ പേച്ച തസവൂഫ. ജീവിതത്തിൽ സൂക്ഷ്മത, ഭൗതിക ജീവിതത്തോട് വിരക്തി, അതൊക്കെയാണെങ്കിൽ ആ അങ്ങനത്തെ ആ തസവൂഫ് തിരക്കടില്ല. സ്വഭാവ ശുദ്ധീകരണം, ആത്മശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞ, പക്ഷെ അത് പോയി പോയി അദ്വൈതവാദത്തിലേക്കും കുഫറിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. മനസ്സിലായില്ല? അതാണ് ഇന്നത്തെ സൂഫിസം എന്ന് പറയുന്നത്. അതിനെയാണ് പലരും മഹത്വവൽക്കരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ പഴച്ചു പോകും. ആ ഇപ്പം എന്താ, കുഴപ്പമൊന്നുമില്ല. ആ മൂല മദർസ പഠിച്ചാലും ഇപ്പം എന്താ, ഓതാൻ പഠിക്കണം, നിക്കാൻ പഠിക്കണം എന്നല്ല, ഇനിയിപ്പോൾ ആ മദർസിലായി ഈ മദർസ എന്താ ഇപ്പോൾ കുഴപ്പം എന്ന് പറഞ്ഞത് കുട്ടികളെ പറഞ്ഞേക്കും. അവിടെ പഠിപ്പിക്കേണ്ടത് ഇജാദിയൊക്കെയാണ്. ഇതൊക്കെ കുഫിരിയത്തിന്റെ വിശ്വാസമല്ല, ഇതൊക്കെ കുട്ടികൾ ചെറുപ്പത്തിൽ വിശ്വസിച്ച് എങ്ങനെ ഉണ്ടാവും? ഇത് ഇത് മനസ്സിലാക്കിയ ഉസ്താദാണ് ഇമാമുക്കള്, ഇത് മനസ്സിലാക്കിയ ഉസ്താദാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം തനിച്ച കുഫിരിയത്തിന്റെ വിശ്വാസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും തിരിച്ചറിയാൻ നമ്മുടെ സമുദായത്തില് കഴിയാതെ പോയിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളെ അജ്ഞത ചൂഷണം ചെയ്തും പണ്ഡിതന്മാർ തടിച്ചു കൊഴുക്കുകയാണ്. പണ്ഡിത ധർമ്മം അവർ നിർവഹിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് ദഅവത്തുമായി മുന്നോട്ട് പോകണം. ഈ ദഅവത്ത് നിലക്കാതെ ഖിയാമം വരെ നിലനിർത്തണം. തൗഹീദിന്റെ ദഅവത്ത്, അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെ സംഭവിച്ചു പോയ തെറ്റുവിട്ട് റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ.